الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا أشهد أن محمد رسول الله أشهد أن محمد رسول الله حي على السلام حي على السلام حي على الرحمن الرحيم
ഇന്ന് ഞാൻ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇത് സംബന്ധമായി അടിസ്ഥാനപരമായ ഒരു കാര്യം ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ പ്രകടമായി കൊണ്ടിരിക്കുന്നതും ഭാവിയിൽ പ്രകടമാകുന്നതുമായ അടയാളങ്ങളുടെ ഉദ്ദേശ്യം ആ മഹാത്മാവ് മുഖേന അള്ളാഹു ലോകത്തിന്റെ മുമ്പാകെ ഇസ്ലാമിന്റെ സത്യസാക്ഷ്യം പ്രകടമാക്കുക എന്നതാണ്. അതേപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനമാനത്തെ ലോകത്ത് പ്രകടമാക്കുക എന്നതുമാണ്. ഈ അടയാളങ്ങൾ അന്യരുടെയും ഇസ്ലാമിനെ ആക്ഷേപിക്കുന്നവരുടെയും വായ അടപ്പിക്കുന്നതോടൊപ്പം മറുഭാഗത്ത് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സത്യതക്കുള്ള സാക്ഷ്യം കൂടി നൽകുന്നു. ഇസ്ലാമിന്റെ പുനർജനനത്തിനായി അള്ളാഹു അയച്ച അള്ളാഹുവിന്റെ യോദ്ധാവ് അദ്ദേഹമാണെന്നതിന് തെളിവ് കൂടി നൽകുന്നു. ഇപ്പോൾ ഞാൻ ബറാഹീനെ അഹമ്മദിയാൽ നിന്നും ഒരു ഉദ്ധരണി കേൾപ്പിക്കാം. ഇതിൽ നിന്നും ഈ അടയാളങ്ങൾ വിവരിക്കുന്നതിന്റെ ഉദ്ദേശ്യമെന്താണെന്ന് വ്യക്തമാകുന്നതാണ്. പറയുന്നു, ഇതെല്ലാം പ്രസിദ്ധീകരിക്കുന്നത് സത്യാന്വേഷകരും സത്യം ആഗ്രഹിക്കുന്നവരുമായ ആളുകൾക്ക് ഒരു കാര്യം വ്യക്തമാകുന്നതിന് വേണ്ടിയാണ്. അതായത്, എല്ലാ അനുഗ്രഹങ്ങളും ആത്മീയ പ്രകാശങ്ങളും സർവ്വതും തന്നെ ഇസ്ലാമിൽ മാത്രം പരിമിതപ്പെടുത്തിയിരിക്കുന്നു. അവയെല്ലാം ഇതിൽ നിജപ്പെടുത്തിയിരിക്കുകയും ചെയ്തിരിക്കുന്നു. അതേപോലെ ഇക്കാലത്ത് മതനിഷേധികളുടെ സന്താനങ്ങൾക്ക് വ്യക്തമായ തെളിവുകളും സാക്ഷ്യങ്ങളും എത്തിക്കുന്നതിനും വേണ്ടിയാണിത്. മാത്രമല്ല, അവരുടെ ദുഷ്പ്രകൃതം എല്ലാ ഓരോരുത്തർക്കും പ്രകടമാകുന്നതിനും വേണ്ടിയാണ്. അവർ അന്ധകാരത്തോട് കൂട്ടുകൂടുന്നവരും പ്രകാശത്തോട് ശത്രുത പുലർത്തുന്നവരുമാണ്. അത് കാരണം അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നത പദവിയെ നിഷേധിച്ചുകൊണ്ട് ആ മഹാവ്യക്തിത്വത്തിനെതിരിൽ നിർലജ്ജകരമായ വചനങ്ങൾ പുലമ്പുന്നവരാണ്. അവർ ഈ മനുഷ്യശ്രേഷ്ഠനിൽ അന്യായമായ കറ്റുകെട്ടുകയും ചെയ്യുന്നു. അവർ അതിനീചമായ പ്രകൃതത്തിന്റെ ഉടമയായതുകൊണ്ട്, അതിമോശമായ വിശ്വാസ നിഷേധികളായതുകൊണ്ട് അവർ അറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. അതായത്, സൂര്യനെ പോലെ എപ്പോഴും തന്റെ തേജസ് ലോകത്ത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഇനിയും പ്രകടിപ്പിക്കുന്നതുമായ ഒരേയൊരു വ്യക്തിത്വം ലോകത്ത് വന്നിരിക്കുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. അതേപോലെ ഈ സത്യസന്ധമായ എഴുത്തിലൂടെ ഇസ്ലാമിന്റെ മഹത്വവും പ്രതാപവും എതിരാളികൾ മുഖേന പ്രകടമാകുന്നതാണ്. യഥാർത്ഥ അർത്ഥത്തിൽ സത്യത്തെ ആഗ്രഹിക്കുന്നവർക്ക് അത് കണ്ടെത്താനുള്ള കവാടം തുറക്കപ്പെടുന്നതാണ്. അല്പമെങ്കിലും ബുദ്ധിയുള്ളവർക്ക് ഇത് മുഖേന കാര്യം വ്യക്തമാകുന്നതുമാണ്. ഈ ഇൽഹാമുകളും കശുവകളും എഴുതുന്നതിന്റെ മറ്റൊരു കാരണം വിശ്വാസികളുടെ വിശ്വാസ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതിനാണ്. അവരുടെ ഹൃദയത്തിൽ സുസ്ഥിരതയും സംതൃപ്തിയും പ്രാപ്യമാകുകയും ചെയ്യുന്നതാണ്. അവർക്ക് ഈ പച്ചയായ യാഥാർത്ഥ്യം പൂർണ്ണ ദൃഢജ്ഞാനത്തോടെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഗൃജുവായ മാർഗം എന്നത് ഇസ്ലാം മാത്രമാണെന്ന് അവർക്ക് ദൃഢബോധ്യം ഉണ്ടായിത്തീരുന്നതാണ്. അതേപോലെ ആകാശത്തിന് കീഴെ ഇനി ഒരേ ഒരു നബിയും ഒരേ ഒരു ഗ്രന്ഥവും മാത്രമാണുള്ളത്. അജാദർസത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആ മഹാത്മാവ് മറ്റെല്ലാ പ്രവാചകന്മാരെക്കാളും അത്യുന്നതനും ശ്രേഷ്ഠനുമാണ്. എല്ലാ റസൂലുകളിൽ നിന്നും സമ്പൂർണനും പരിപൂർണനുമാണ്. ഖാതമുൽ അംബിയായും സൃഷ്ടികുലോത്തവനുമാണ്. അദ്ദേഹത്തെ പിൻപറ്റുന്നതിലൂടെ അള്ളാഹുവിനെ ലഭിക്കുന്നതും അന്ധകാരത്തിന്റെ മറകൾ നീക്കപ്പെടുന്നതുമാണ്. ഈ ലോകത്ത് വെച്ച് തന്നെ യഥാർത്ഥ മോക്ഷത്തിന്റെ അടയാളങ്ങൾ ദൃശ്യമാകുന്നതുമാണ്. പരിപൂർണവും മാർഗദർശനവും സമ്പൂർണ്ണ സ്വാധീനം ചെലുത്തുന്ന വിശുദ്ധ ഖുർആൻ അത് മുഖേന ദൈവിക ജ്ഞാനവും ആത്മീയ അറിവുകരസ്ഥമാകുന്നതാണ്. മാനുഷിക വൈകല്യങ്ങളിൽ നിന്നും ഹൃദയം ശുദ്ധമായി തീർന്നതാണ്. മനുഷ്യൻ അജ്ഞതയുടെയും അലസതയുടെയും അറിവില്ലായ്മയുടെയും മറയിൽ നിന്നും മോചനം കൈവരിച്ച് ദൃഢജ്ഞാനത്തിന്റെ സ്ഥാനത്തോളം എത്തിച്ചേരുകയാണ്. ഈ കശ്ഫിന്റെയും ഇൽഹാമിന്റെയും അന്യരുടെ സാക്ഷ്യങ്ങൾ മുഖേന സത്യപ്പെടുത്തുന്നതിനുള്ള മറ്റൊരു കാരണം മുസ്ലിങ്ങളുടെ കൈവശം അതിശക്തമായ തെളിവുകൾ നിലനിൽക്കട്ടെ എന്നുള്ളത് കൊണ്ടാണ്. അധമരും ദൈവ നിഷേധികളും കളങ്കഹൃദയരുമായവർ അന്യായമായ രീതിയിൽ മുസ്ലിങ്ങളോട് കിടമത്സരം നടത്താറുണ്ട്. അവർ പരാജയപ്പെടുന്നത് ജനസാമാന്യം വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ്. ഇക്കാലത്ത് അന്ധകാരത്തിന്റെയും വഴികേടിന്റെയും വിഷലിപ്തമായ കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ വിഷാംശങ്ങളിൽ നിന്നും ഇക്കാലഘട്ടത്തിലെ സത്യാന്വേഷികളെയും വരും തലമുറയെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അതായത് ഈ കാലഘട്ടത്തിലെ വിഷാംശങ്ങളിൽ നിന്നും വരും തലമുറയെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. കാരണം ഈ ഇൽഹാമുകളിൽ വരും കാലങ്ങളിൽ പുലരുന്ന പല കാര്യങ്ങളും വരുന്നതാണ്. ഈ കാലഘട്ടം കഴിഞ്ഞു കടക്കുകയും പുതിയൊരു ലോകം തന്റെ മുഖം മൂടി മാറ്റി പുറത്തു വരികയും ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ സ്വന്തം കണ്ണുകളെ കൊണ്ട് കാണുകയും ചെയ്യുമ്പോൾ അവരുടെ വിശ്വാസ ദൃഢതയ്ക്ക് ഈ പ്രവചനങ്ങൾ വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാ. ബറായിനെ അഹമ്മദിയ എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് ഇതെടുത്തിട്ടുള്ളത്. ആദ്യ നാല് വാല്യങ്ങളിൽ നിന്നാണ് ഇത് എടുത്തത്. അക്കാലത്ത് പ്രവചനങ്ങളും വെളിപാടുകളും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് അന്നേക്ക് മാത്രമുള്ളതല്ല, പറയുന്നു വരും തലമുറയും ഇത് പ്രയോജനമെടുക്കുന്നതാണ് എന്ന് ഓർക്കേണ്ടതാണ്. പല പ്രവചനങ്ങളും ഭാവിയിലായിരിക്കും പുലരുക. ഈ പ്രവചനങ്ങളൊന്നും തന്നെ തനിക്ക് വേണ്ടിയായിരുന്നില്ല, മറിച്ച് ഇസ്ലാമിന്റെ സത്യം വെളിപ്പെടുത്തുന്നതിനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനമാഹാത്മ്യം നമുക്കും ലോകത്തിനും പറഞ്ഞു തരുന്നതിനും വേണ്ടിയായിരുന്നു. എന്നാൽ ഈ ഒരു ലക്ഷ്യം പൂർത്തിയാകുന്നുണ്ടോ എന്ന് നോക്കാതെ ആക്ഷേപിക്കുന്നവരെ ഓർത്ത് അത്ഭുതം തോന്നാറുണ്ട്. ഇൽഹാം ഉറുദുവിലും ഇംഗ്ലീഷിലും അറബിയിലുമെല്ലാമാണ് ഉണ്ടാകുന്നത് എന്നെല്ലാമാണ് ആക്ഷേപിക്കുന്നത്. നമുക്ക് അള്ളാഹുവിനെ ഇന്ന ഭാഷയിലെ ഇല്ലാം ഇറക്കാവ് എന്ന് നിർബന്ധിക്കാൻ പറ്റുമോ? ഏത് ഭാഷയിൽ വേണമെന്നും ഓരോ വിഷയം തന്നെ വിവിധ ഭാഷകളിൽ ഇറക്കുക എന്നതും എല്ലാം അവന്റെ ഇഷ്ടമാണ്. ഏതായിരുന്നാലും ഈ ഇൽഹാമുകൾ പൂർത്തിയായി എന്നതിന് മറ്റു പലരും സാക്ഷികളാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യം അവർക്ക് വെളിപ്പെട്ടു. ആത്മീയ ദൃഷ്ടിയുള്ളവർക്ക് ബറാഹിനെ അഹമ്മദിയ എന്ന ഗ്രന്ഥം ഇന്നും ഒരു അടയാളമാണ്. ഇതിൽ പറയപ്പെട്ട അടയാളങ്ങളും ഇൽഹാമുകളും വിശ്വാസ വർദ്ധനവിന് കാരണമാകുന്നു. ആ മഹാത്മാവ് പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളുടെ സത്യം വരും തലമുറയും കാണുന്നതാണ്. ഇന്ന് നമുക്ക് ഇത് കണ്ടുകൊണ്ട് വിശ്വാസത്തിന് ശക്തി കൈവരുന്നു. ഈ ഗ്രന്ഥവും ആ മഹാത്മാവിന്റെ മറ്റ് ഗ്രന്ഥങ്ങളും ഹിദായത്തിനുള്ള കാരണമായി തീരുന്നു. ഇവയെല്ലാം ഒരടയാളമാണ്. എന്നാൽ ആരുടെ ഹൃദയമാണ് അന്ധമായി തീരുന്നത്, അന്ധത ബാധിച്ചിരിക്കുന്നത്? അവർക്ക് ഈ അടയാളങ്ങളെക്കുറിച്ചും തെളിവുകളെക്കുറിച്ചും ഒന്നും അറിയില്ല, ഒന്നും മനസ്സിലാകുന്നില്ല. അള്ളാഹുവിൽ നിന്നും അറിവ് കരസ്ഥമാക്കിക്കൊണ്ടും ആ മഹാത്മാവ് നടത്തിയിരിക്കുന്ന പ്രവചനങ്ങൾ അതിനെ വിവരിച്ചുകൊണ്ട് കിഷ്തീനുഹ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, അള്ളാഹു എന്നോട് പറഞ്ഞിരിക്കുന്ന അദൃശ്യ കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ പിന്നീട് പുലർന്നത് 10,000-ൽ കുറയില്ല. എന്നാൽ ഇപ്പോൾ അച്ചടിക്കുന്ന നുസൂലുൽ മസീഹ് എന്ന ഗ്രന്ഥത്തിൽ അതിൽ നിന്നും 150 എണ്ണം തെളിവുകളും സാക്ഷ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതിയിരിക്കുന്നു. എന്റെ ഒറ്റ പ്രവചനം പോലും പൂർണമായും പുലരാത്തതായോ അതിന്റെ രണ്ട് ഭാഗങ്ങൾ ഒന്ന് പുലരാത്തതായോ ഇല്ല. ഇത് അന്വേഷിച്ചുകൊണ്ട് ഒരാൾ മരിക്കുകയാണെങ്കിൽ തന്നെയും എന്റെ വായിൽ നിന്നും പുറപ്പെട്ട ഒരു പ്രവചനത്തെ പോലും അത് പാഴായിപ്പോയി എന്ന് പറയാൻ ആർക്കും കഴിയില്ല. അശ്രദ്ധയോടും അക്ഷമയോടും എന്തു വേണമെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, വളരെ വ്യക്തമായി പുലർന്ന എന്റെ ആയിരക്കണക്കിന് പ്രവചനങ്ങളുണ്ടെന്ന് എനിക്ക് ഖണ്ഡിതമായി പറയാൻ സാധിക്കും. ലക്ഷക്കണക്കിന് പേർ അതിന് സാക്ഷികളുണ്ട്. ഇതുപോലുള്ള ഉദാഹരണങ്ങൾ മുൻ പ്രവാചകന്മാരിൽ നാം അന്വേഷിക്കുകയാണെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒഴിച്ചു മാറ്റി മറ്റെവിടെയും ഇതിന് തത്തുല്യമായത് കാണാൻ സാധ്യമല്ല. ഈ രീതിയിൽ എന്റെ എതിരാളികൾ തീരുമാനമെടുത്തിരുന്നെങ്കിൽ എന്നോ അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുമായിരുന്നു. ഒരു ഭാരിച്ച സമ്മാനം നൽകാൻ വരെ ഞാൻ തയ്യാറായിരുന്നു. ലോകത്ത് ഇതിന് തത്തുല്യമായ പ്രവചനങ്ങൾ അവര് സമർപ്പിക്കേണ്ടതായിരുന്നു. ദുരുദ്ദേശത്തോടെയും അജ്ഞതയോടെയും കൂടി ഇന്ന പ്രവചനം പുലർന്നിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയുള്ളവരെ കുറിച്ച് അവർ വൃത്തിഹീനരും ദുർധാരണയുമായ വാക്കുകളാണ് പറയുന്നത് എന്നല്ലാതെ മറ്റെന്ന് പറയാം. അവർ ജനമധ്യ ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ അവർക്ക് അവരുടെ വാക്കുകളിൽ നിന്നും പിന്തിരിയേണ്ടി വരുമായിരുന്നു. അതല്ലെങ്കിൽ തങ്ങൾക്ക് ലജ്ജയില്ലെന്ന് പറയേണ്ടിയുമായിരുന്നു. ആയിരക്കണക്കിന് പ്രവചനങ്ങൾ പറഞ്ഞ പ്രകാരം പുലരുക എന്നതും അത് പൂർത്തിയായി എന്നതിന് ആയിരക്കണക്കിന് സാക്ഷികൾ ജീവിച്ചിരിക്കുക എന്നതും നിസ്സാര കാര്യമാണ്. ഇത് യഥാർത്ഥത്തിൽ പ്രതാപമാനായ അള്ളാഹുവിനെ പ്രകടമാക്കലാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ കാലഘട്ടത്തിലല്ലാതെ മറ്റേതെങ്കിലും കാലത്ത് ആയിരക്കണക്കിന് പ്രവചനങ്ങൾ വിവരിക്കുകയും അവയെല്ലാം പകൽ വെളിച്ചം പോലെ പുലരുകയും ചെയ്തിട്ടുണ്ടോ? ആയിരക്കണക്കിന് പേർ അത് പുലർന്നു എന്നതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു. എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്, ഇക്കാലത്ത് അള്ളാഹു സമീപസ്ഥനായിക്കൊണ്ട് തന്നെ പ്രകടമാക്കുന്നത് പോലെ ശതക്കണക്കിന് അദൃശ്യ കാര്യങ്ങൾ തന്റെ ദാസനിൽ വ്യക്തമാക്കിയതുപോലെ മറ്റേതെങ്കിലും കാലത്ത് ഇതിനുള്ള ഉദാഹരണം കാണാൻ പ്രയാസമാണ്. നുസൂലുൽ മസീഹ് എന്ന ഗ്രന്ഥത്തിൽ പ്രവചനങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് പറയുകയുണ്ടായി. അതിൽ നിന്നും മൂന്ന് നാലെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. പറയുന്നു, യാ അഹമ്മദു ഫാദത്തിർ റഹ്മത്തു അലാ ഷഫത്തൈക. നോക്കൂ, ബറായിനെ അഹമ്മദിയ പേജ് 517, തർജ്ജമ ഇതാണ്: അഹമ്മദെ, നിന്റെ ചുണ്ട് റഹ്മത്ത് ഒഴുക്കുന്നതാണ്, സാഹിത്യ സമ്പുഷ്ടതയും ദിവ്യജ്ഞാനവും നിനക്ക് നൽകുന്നതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുക, എന്റെ വചനങ്ങളെ ആർക്കും നേരിടാൻ കഴിയില്ല. ഇതിനുശേഷം 20 കൂടുതൽ ഗ്രന്ഥങ്ങളും ലേഖനങ്ങളും സാഹിത്യ സമ്പുഷ്ടമായ അറബി ഭാഷയിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. എന്നാൽ ആർക്കും തന്നെ ഇതിന് പകരം കൊണ്ടുവരാൻ സാധിച്ചില്ല. അള്ളാഹു അവരുടെ നാവും ഹൃദയവും രണ്ടും എടുത്തു മാറ്റുകയും എനിക്ക് നൽകുകയും ചെയ്തു. മറ്റൊരു പ്രവചനത്തെ കുറിച്ച് പറയുന്നു, വഖാലു അന്നാലക ഹാസ ഇൻ ഹാസ ഇല്ലാ സിഹ്റുൻ യൂസർ ലന്നുമിനലക ഹത്താ നറല്ലാഹ ജഹറ ലാ യസ്ദിഖുൽ സഫീഹു ഇല്ലാ സൈഫത്തൽ ഹലാക്കി അദുവുല്ലി വദുവുല്ലക കുൽ അതാ അമറുല്ലാഹി വലാ തസ്തഅജിലൂഹു. നോക്കൂ, ബറായിനെ അഹമ്മദിയ പേജ് 518-519, തർജ്ജമ ഇതാണ്: അവർ ചോദിക്കുന്നു, ഈ സ്ഥാനം നിനക്ക് എവിടെ നിന്ന് കിട്ടി? ഇതൊരു ചതി മാത്രമാണ്. ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയില്ല. അള്ളാഹുവിനെ നേരിട്ട് കാണാത്തിടത്തോളം, അടയാളങ്ങൾ ദർശിക്കാത്തിടത്തോളം ഇവർ വിശ്വസിക്കുകയില്ല. ഇവരോട് പറയുക, മരണം, പ്ലേഗ് വരുന്നു, അതിനാൽ ധൃതി കാണിക്കാതിരിക്കുക. പറയുന്നു, ഈ പ്രവചനം പ്ലേഗ് വരുന്നതിന് 20 വർഷം മുമ്പാണ് ചെയ്തത്. പ്ലേഗ് വന്നു, അതിൽ 20 വർഷം മുമ്പാണ് ഈ പ്രവചനം ചെയ്തത്. വർഷങ്ങളോളം ആ പ്ലേഗ് നിലനിന്നു, ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുകയുണ്ടായി. മറ്റൊരു പ്രവചനത്തെ കുറിച്ച് പറയുന്നു, അസ്ഹാബു സുഫ്ഫത്തി വമാ അദ്രാകമ അസ്ഹാബു സുഫ്ഫ തറാ അയ്യുനുഹും തഫീളു മിനദ്ദം യുസല്ലൂന അലൈക റബ്ബന ഇന്നന സമിഉന മുനാദിയൻ യുനാദി ലിൽ ഈമാനി വദായൻ ഇലല്ലാഹി വസിറാജ മുനീറ. നോക്കൂ, ബറാഹിനെ അഹമ്മദിയ പേജ് 242, തർജ്ജമ: സുഫയിലുള്ള സുഹൃത്തുക്കൾ. അസ്ഹാബു സുഫ എന്ന് പറഞ്ഞാൽ നിനക്കെന്തറിയാം? അവരുടെ കണ്ണുകൾ അശ്രുകണങ്ങൾ ഒഴുക്കുന്നതായി നീ കാണും. നിനക്കവർ സലാത്ത് ചെല്ലും. അവരിപ്രകാരം പറയും, ഞങ്ങളുടെ നാഥ, ഒരു വിളിയാളന്റെ വിളി ഞങ്ങൾ കേട്ടു. നിങ്ങളുടെ വിശ്വാസം ശരിയാക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അതിനെ ശക്തിപ്പെടുത്തുക. അള്ളാഹുവിലേക്കാണ് വിളിച്ചിരുന്നത്. ശിർക്കിൽ നിന്നും അകറ്റുകയും ചെയ്തിരുന്നു. ഭൂമിയിൽ പ്രകാശമായി ഒരു വിളക്കായിരുന്നു അദ്ദേഹം. ബറായിനെ അമദിയ ഈ പ്രവാചനങ്ങൾ പ്രസിദ്ധീകരിച്ചപ്പോൾ അന്നൊരു കൂടാരമോ സുഫയോ ഉണ്ടായിരുന്നില്ല. അതിലെ അസാബ് സുഫയോ ഉണ്ടായിരുന്നില്ല. ബറായിനെ അമദി 1882 രചിച്ചത്. അതിലുള്ള ഇൽഹാമുകളാണിത്. പിന്നീട് മുഖലിസീങ്ങൾ കാദിയാനിൽ ഹിജ്രത്ത് ചെയ്ത് വന്നു. അവർക്കായി ഷെഡുകളും സുഫകളും അതിഥി മന്ദിരങ്ങളും നിർമ്മിക്കുകയുണ്ടായി. നോക്കൂ, എത്ര മഹത്തരമായ പ്രവചനമാണിത്. ഇവിടെ ആർക്കും അല്പം പോലും ശ്രദ്ധയില്ലായിരുന്ന കാലത്താണ് ഈ പ്രവചനം ചെയ്യപ്പെട്ടത്. കാദിയാനിൽ ആത്മാർത്ഥരായ ഒരു സംഘം ഒരുമിച്ച് കൂട്ടപ്പെടും എന്നും അവർക്കായി ഷെഡുകൾ നിർമ്മിക്കപ്പെടും എന്നൊന്നും ചിന്തിക്കാൻ അന്ന് ആർക്കും കഴിയുമായിരുന്നില്ല. പറയുന്നു, എതിരാളികൾ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ പ്രകാശത്തെ തങ്ങളുടെ വായ കൊണ്ടുള്ള ഊത്തു മുഖേന അണച്ചുകളയണമെന്നാണ്. പല കുതന്ത്രങ്ങളും അവർ പ്രയോഗിക്കുന്നതാണ്. എന്നാൽ അള്ളാഹു തന്റെ പ്രകാശത്തെ പരിപൂർണതയിൽ എത്തിക്കുന്നതാണ്. നിഷേധികൾ എത്ര തന്നെ വെറുത്താലും ശരി. ഈ പ്രവചനം നടത്തിയിരിക്കുന്ന കാലത്ത് എതിർപ്പുകളോ എതിരാളികളോ കടന്നാക്രമണമോ ഉണ്ടായിരുന്നില്ല. അന്ന് എതിർപ്പേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പ്രവചനം നടത്തുന്നത് എതിർപ്പുണ്ടാകും എന്നാണ്. അത് അവസാനിക്കുകയും ചെയ്യും. ഈ പ്രവചനത്തിന്റെ 10 വർഷത്തിന് ശേഷം ശക്തമായ എതിർപ്പുകൾ ഉണ്ടായി. അത് സീമകളെ അതിലംഘിച്ചും കുഹ്റവത്ത് എഴുതി വധിക്കണമെന്ന് 10 വർഷം നൽകുകയുണ്ടായി. എനിക്കെതിരിൽ ശതക്കണക്കിന് പുസ്തകങ്ങളും മാസികകളും പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഏകദേശം എല്ലാ മൗലവും എനിക്കെതിരായി മാറി. എന്നെ നശിപ്പിക്കാനായി എത്ര നീചമായ മാർഗവും അവർ സ്വീകരിച്ചു. എന്നാൽ അതിന്റെ എല്ലാ പരിണത ഫലം തിരിച്ചടിക്കുകയാണുണ്ടായത്. ഈ പ്രസ്ഥാനം അതിനിതര സാധാരണമായ നിലയിൽ വിജയിക്കുകയുണ്ടായി. പറയുന്നു, ഇല്ലം യാസിം കന്നാസു ഫയംസിക് അല്ലാഹു മിൻ ഇൻദിഹി യംസിക് അല്ലാഹു മിൻ ഇൻദിഹി വൈലം യംസിംകന്നാസ്. നോക്കൂ, ബറായിനെ അഹമ്മദിയ തർജ്മ, ജനങ്ങൾ നിന്നെ രക്ഷിക്കുന്നില്ലെങ്കിലും നിന്നെ നശിപ്പിക്കാൻ പരിശ്രമിക്കുന്നെങ്കിലും അള്ളാഹു തന്റെ ഭാഗത്ത് നിന്നും കാര്യകാരണങ്ങൾ ഉണ്ടാക്കി നിന്നെ രക്ഷിക്കുന്നതാണ്. അള്ളാഹു നിന്നെ തീർച്ചയായും സംരക്ഷിക്കുന്നതാണ്. ജനങ്ങൾ സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും നോക്ക്, എത്രമാത്രം ശക്തമായും ശ്രേഷ്ഠമായ പ്രവചനമാണിത്. സംരക്ഷിക്കുമെന്ന് തുടരെ തുടരെ വാഗ്ദാനം ചെയ്യുന്നു. ജനങ്ങൾ നിന്നെ നശിപ്പിക്കാനായി ശ്രമിക്കുമെന്ന് വ്യക്തമായി ഇതിൽ പറയുന്നുണ്ട്. വിവിധങ്ങളായ പദ്ധതികൾ അവർ ആസൂത്രണം ചെയ്യുന്നതാണ്. എന്നാൽ അള്ളാഹു നിന്റെ കൂടെയുണ്ടാകും. ആ പദ്ധതികളെ എല്ലാം അവൻ തകർക്കും. നിന്നെ അള്ളാഹു സംരക്ഷിക്കുന്നതാണ്. ഒന്ന് ചിന്തിക്കൂ, എനിക്കെതിരിൽ ഏത് പദ്ധതികളാണ് ഇവർ ആസൂത്രണം ചെയ്യാതിരുന്നത്? എന്നെ നശിപ്പിക്കാനും ഇല്ലാതാക്കാനും വേണ്ടി പല പദ്ധതികളും ചെയ്തും ഗൂഢാലോചന നടത്തി എന്നെ നിന്ദനാക്കാനായി കഴിയുന്നതും ശ്രമിച്ചു. നികുതി ചുമത്താനായി പദ്ധതി ആസൂത്രണം ചെയ്തും കുഫ്ര ഫത്വ എഴുതിയും കൊല്ലാനുള്ള ഫത്വ എഴുതിയും. എന്നാൽ എല്ലാവരെയും അള്ളാഹു പരാജയപ്പെടുത്തുകയാണുണ്ടായത്. അവർ ഒരു കുതന്ത്രത്തിൽ വിജയിച്ചില്ല. ഭാവിയിൽ വന്ന എതിർപ്പിന്റെ ശക്തമായ ഈ തിരമാലയെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു എനിക്ക് അറിയിപ്പ് നൽകി. അള്ളാഹുവിനെ ഭയപ്പെടുക, സത്യം പറയുക. ഇത് അദൃശ്യ ജ്ഞാനവും ദൈവിക സഹായവുമല്ലേ? അള്ളാഹു സംരക്ഷിക്കും എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജനങ്ങളിൽ നിന്ന് ഒരു ഉപദ്രവം ഏൽക്കരുത് എന്നാണെന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ, അതേപോലെ ഇവിടെ കള്ള കേസുകൾ കൊടുക്കി കോടതിയിൽ കയറേണ്ടി വന്നിട്ടില്ല എന്നും പലരും ചീത്ത വിളിച്ചിട്ടില്ല എന്നും വ്യവഹാരത്തിനായി എത്രയോ പണം ചെലവഴിക്കേണ്ടി വന്നിട്ടില്ല എന്നും ചോദിക്കുകയാണെങ്കിൽ മറുപടി ഇതാണ്: സംരക്ഷിക്കും എന്നതിന്റെ അർത്ഥം ശത്രുക്കളുടെ യഥാർത്ഥ ലക്ഷ്യമായ വലിയ ആപത്തിൽ നിന്നും സംരക്ഷിക്കുക എന്നുള്ളതാണ്. നോക്കൂ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംരക്ഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഉഹദ് യുദ്ധത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശക്തമായ പരിക്ക് പറ്റിയിരുന്നു. ഈ സംഭവം സംരക്ഷണ വാഗ്ദാനത്തിന് ശേഷമാണ് നടന്നത്. ഇതേപോലെ അള്ളാഹു തആല ഹദ്റത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞിരുന്നു, ഇസ് കഫഫ്തു ബനി ഇസ്രായീൽ അൻക. ആ കാലം ഓർക്കുക, കൊല്ലാനായി തയ്യാറായ ബനി ഇസ്രായേലിനെ ഞാൻ തടഞ്ഞിരിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന് ലഭിച്ച യാതനകളിൽ നിന്ന് മനസ്സിലാകുന്നത് യഹൂദികൾ മസീഹിനെ അറസ്റ്റ് ചെയ്തു, കുരിശിൽ തറച്ചു. എന്നാൽ അവസാനം ജീവൻ അല്ലാഹു രക്ഷിച്ചു. ഇതാണ് ഇസ് കഫർത്തു എന്നതിന്റെ അർത്ഥം. വല്ലാഹു യാസിമുക മിനന്നാസ് എന്നതിനും ഇതാണ് അർത്ഥം. മൂന്ന് നാല് സംഭവങ്ങൾ മാതൃക എന്നോണം എടുത്തതായിരുന്നു. ഇതേപോലെ ആ മഹാത്മാവിന്റെ ഗ്രന്ഥം ഒരടയാളമാണ്. ഇത് സംബന്ധമായി ആ മഹാത്മാവ് പറയുന്നു, ഗ്രന്ഥരചനയിൽ പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ അത്ഭുതങ്ങൾ എനിക്ക് കാണാൻ സാധിക്കുന്നു. കാരണം അറബിയിലോ ഉറുദുവിലോ ഞാൻ എഴുതുമ്പോൾ എനിക്ക് തോന്നാറുള്ളത് എന്റെ ഉള്ളിൽ നിന്നും ആരോ എനിക്ക് പറഞ്ഞു തരുന്നത് പോലെയാണ്. എപ്പോഴും എന്റെ രചനകൾ, അത് അറബിയിലുള്ളതാണെങ്കിലും ഉറുദുവിലുള്ളതാണെങ്കിലും ഫാർസിയിലുള്ളതാണെങ്കിലും, അവർക്ക് രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്ന്, വാക്കുകൾ നിഷ്പ്രയാസം അതിന്റെ ആശയത്തോടുകൂടി എന്റെ മുമ്പാകെ വന്നുകൊണ്ടേയിരിക്കും. അതിനെ ഞാൻ എഴുതിക്കൊണ്ടേ പോകുന്നതാണ്. ആ രചനകളിൽ എനിക്ക് വലിയ പ്രയാസത്തിന്റെ ആവശ്യം ഉണ്ടാകാറില്ല. യഥാർത്ഥത്തിൽ ആ ശൃംഖല എന്റെ ബുദ്ധിപരമായ കഴിവിൽ ഉൾപ്പെട്ടതാണ്. അതിലെ വാക്കുകളും ആശയങ്ങളും എല്ലാം തന്നെ അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായം ഇല്ലെങ്കിൽ തന്നെയും അവന്റെ കൃപയോടുകൂടി അവന്റെ ചെറിയൊരു സഹായം കൊണ്ട് തന്നെ മനുഷ്യപ്രകൃതത്തിൽ അള്ളാഹു നിർബന്ധമാക്കി വെച്ചിരിക്കുന്ന കഴിവനുസരിച്ച് അല്പം പ്രയാസപ്പെട്ടാൽ തന്നെ കുറച്ച് സമയമെടുത്ത് എനിക്ക് ആ വിഷയങ്ങൾ എഴുതുവാൻ സാധിക്കുന്നതാണ്. വല്ലാഹു അഅലം. എന്നാൽ എന്റെ രചനയുടെ മറ്റൊരു ഭാഗം എന്നത് അത്ഭുതകരമായ ദൈവിക സഹായം മൂലമുള്ളതാണ്. അതായത് ഉദാഹരണമായി ഞാൻ അറബിയിൽ എഴുതുമ്പോൾ എനിക്ക് ചില വാക്കുകൾ ആവശ്യമുണ്ടാകും. എന്നാൽ അത് എന്താണെന്ന് എനിക്ക് അറിയുകയില്ല. അപ്പോൾ അള്ളാഹുവിന്റെ വഹി എനിക്ക് വഴികാട്ടുന്നു. ആ വാക്ക് വാചക രൂപത്തിലുള്ള വഹി പോലെ റൂഹുൽ ഖുദുസ് എന്റെ ഹൃദയത്തിൽ ഇട്ടു തരുന്നു. അത് എന്റെ നാവിൽ വരുന്നു. ആ സമയത്ത് എന്റെ എല്ലാ ശക്തികളും പൂർണമായും ഇല്ലാതാകുന്നു. ഉദാഹരണത്തിന്, അറബി രചനക്കിടയിൽ എനിക്കൊരു വാക്കിന്റെ ആവശ്യമുണ്ടായിരുന്നു. അത് ബസ്യാരി അയാൽ എന്ന് ഉറുദുവിൽ അർത്ഥം വരുന്ന അറബി വാക്കാണ് വേണ്ടിയിരുന്നത്. അതിന്റെ അറബി വാക്ക് എനിക്കറിയില്ലായിരുന്നു. ഈ രചന മുന്നോട്ട് കൊണ്ടുപോകാൻ ആ വാക്കിന്റെ ആവശ്യമുണ്ടായിരുന്നു. ഉടൻ ഹൃദയത്തിൽ വാചക രൂപത്തിലുള്ള വഹി പോലെ സഫഫ് എന്ന വാക്ക് ഹൃദയത്തിൽ ഇടപെടുകയുണ്ടായി. അതിന്റെ അർത്ഥം ബസ്യാരിയ അയാൽ എന്നുള്ളതാണ്. ഇതേപോലെ രചനാ സന്ദർഭത്തിൽ ഒരു വാക്കിന്റെ ആവശ്യം എനിക്കും ഉണ്ടായി. അത് ദുഃഖവും ദേഷ്യവും കാരണം നിശബ്ദനാവുക. അതിന്റെ വാക്ക് എന്താണെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് വഹി ഇറങ്ങി. ഹജൂം, ഇങ്ങനെ അറബി വചനങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. അറബി രചനയിൽ ശതക്കണക്കിന് വചനങ്ങൾ വാചക രൂപത്തിലുള്ള വഹി പോലെ ഹൃദയത്തിൽ ഇടപെടുന്നു. ചിലപ്പോൾ മലക്ക് കടലാസിൽ ആ വചനങ്ങൾ എഴുതി കാണിക്കുന്നു. ചില വചനങ്ങൾ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളായിരിക്കും, അല്ലെങ്കിൽ അതുപോലുള്ളതായിരിക്കും. ചില മാറ്റങ്ങൾ ഇതിൽ ഉണ്ടാകും എന്ന് മാത്രം. ചിലപ്പോൾ അള്ളാഹു വാചക രൂപത്തിൽ ഇറക്കിയിരിക്കുന്ന ഇന്ന അറബി വചനങ്ങൾ ഇന്ന ഗ്രന്ഥത്തിലും ഉള്ളതാണെന്ന് കുറെ കഴിയുമ്പോഴാണ് അറിയുന്നത്. കാരണം എല്ലാത്തിന്റെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്. അതിനാൽ ഏതെങ്കിലും ഗ്രന്ഥത്തിലെ ഉത്തമമായ വാചകങ്ങളും അതല്ലെങ്കിൽ ഉത്തമമായ കവിതകളും വഹി മുഖേന എന്റെ ഹൃദയത്തിൽ ഇട്ടു തരുവാൻ അവന് കഴിവുണ്ട്. ഇത് അറബി ഭാഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇതിനേക്കാളും അത്ഭുതകരമായ കാര്യം, ചില ഇൽഹാമുകൾ എനിക്ക് അറിയാത്ത ഭാഷയിലും ഉണ്ടായിട്ടുണ്ട്. ഇംഗ്ലീഷ്, സംസ്കൃതം, ഇബ്രാനി തുടങ്ങിയവ. അതിന്റെ ചില മാതൃക ബറാഹീനെ അഹമ്മദിയയിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. എന്റെ ജീവൻ കയ്യിലുള്ള അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നു, അള്ളാഹു എന്നോട് ഈ രീതിയിലാണ് എപ്പോഴും പ്രവർത്തിക്കുന്നത്. എനിക്ക് നൽകപ്പെട്ട അടയാളങ്ങളിൽ നിന്നുള്ള ഒരു തരം അടയാളമാണിത്. അത് അദൃശ്യ കാര്യങ്ങളിൽ നിന്നുള്ളതും എനിക്ക് വെളിപ്പെടുത്തപ്പെട്ടതുമാണ്. എനിക്ക് വഹി ഇറങ്ങിയിരിക്കുന്ന വചനങ്ങൾ ഏതെങ്കിലും അറബി, ഇംഗ്ലീഷ്, സംസ്കൃത ഭാഷയിലുള്ള ഗ്രന്ഥങ്ങളിൽ മുമ്പേ ഉള്ളതാണെങ്കിൽ അതിൽ അള്ളാഹുവിന് ഒരു ന്യൂനതയുമില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അത് അദൃശ്യങ്ങൾ തന്നെയാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ തൗറാത്തിലെ പല കഥകളും വിവരിച്ചതുകൊണ്ട് ഇതേയെല്ലാം അദൃശ്യ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവയെല്ലാം തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദൃശ്യജ്ഞാനമായിരുന്നു. യഹൂദികൾക്ക് അത് അദൃശ്യമായിരുന്നില്ല എന്നത് ശരി തന്നെ. അതുകൊണ്ടാണ് സാഹിത്യ സമ്പുഷ്ടമായ രീതിയിൽ അറബി രചനയിൽ എന്നോട് മത്സരിക്കാനായി ഞാൻ ലോകത്തെ വെല്ലുവിളിക്കുന്നതും, അതല്ലെങ്കിൽ മനുഷ്യന് എന്ത് ചെയ്യാൻ സാധിക്കും, അവന് എന്ത് വിലയാണുള്ളതും. അഹങ്കാരത്തോടും പൊങ്ങച്ചത്തോടും കൂടി ഒരു ലോകത്തെ തനിക്കെതിരിൽ വെല്ലുവിളിക്കാൻ അവന് കഴിയുമോ? ഇതിന്റെ ഉദാഹരണം അദ്ദേഹത്തിന്റെ അറബി ഗ്രന്ഥങ്ങൾ അറബികളിൽ വരുത്തിയ സ്വാധീനത്തിൽ നിന്ന് മനസ്സിലാക്കാം. അതിന്റെ ഉദാഹരണങ്ങൾ ഇക്കാലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിനുള്ള എത്രയോ സംഭവങ്ങളുണ്ട്. അതിൽ നിന്നുള്ള ചില ഞാൻ കേൾപ്പിക്കുന്നതും, അക്കാലത്ത് അറബി ഭാഷാ രചനയുടെ കാര്യത്തിൽ മത്സരിക്കാൻ ആരും വന്നില്ല. ഇന്നും അറബികൾ ഏതു രീതിയിലാണ് തങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് നോക്കുക. പലസ്തീനിലെ നമ്മുടെ ഒരു സഹോദരി എഴുതുന്നു, ഇപ്പോൾ നാട്ടിലുള്ള പൊതുവിശ്വാസം അനുസരിച്ച് ഞാൻ അടിയുറച്ച് വിശ്വസിച്ചിരുന്നത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ആകാശത്ത് ജീവിച്ചിരിപ്പുണ്ടെന്നും ആ അവസാന കാലത്ത് ആകാശത്ത് നിന്നും ഇറങ്ങി വന്ന് മറ്റു സമൂഹങ്ങളിൽ നിന്നും ഈ ഉമ്മത്തിനെ വാളിന്റെ ശക്തി കൊണ്ട് സ്വതന്ത്രനാക്കുമെന്നുമാണ്. മാത്രമല്ല വാളിന്റെ ശക്തി കൊണ്ട് മറ്റെല്ലാവരെയും ഇസ്ലാമിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്നുള്ളതായിരുന്നു. അതിനാൽ ആ നാളിനെ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. പിന്നീട് ജമാഅത്തുമായി എനിക്ക് ബന്ധപ്പെടാൻ സാധിച്ചു. എന്റെ ഭർതൃ സഹോദരൻ മുഖേനയാണ് ബന്ധപ്പെടാൻ സാധിച്ചത്. അവൻ എന്നോട് ജമാഅത്തിനെ കുറിച്ച് എപ്പോഴും സംസാരിക്കുക മാത്രമല്ല ചെയ്തത്, ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അറബി ഗ്രന്ഥങ്ങളും മറ്റു സാഹിത്യങ്ങളും അയച്ചു തരികയും ചെയ്തു. ആ ഗ്രന്ഥങ്ങളിൽ എനിക്കും അനുഗ്രഹങ്ങളായ മുത്തുകൾ ലഭിച്ചു. ഇങ്ങനെയുള്ള ആത്മജ്ഞാന നിർഭരമായ കാര്യങ്ങൾ ഇതിനു മുമ്പ് ഞാൻ വായിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ആ അറബി വചനങ്ങൾ സാഹിത്യ സമ്പുഷ്ടത നിറഞ്ഞതും വൈജ്ഞാനികവും ദൈവജ്ഞാന നിർഭരവുമായിരുന്നു. അവയെല്ലാം അമൂല്യങ്ങളായ മുത്തുകളായിരുന്നു. എനിക്ക് ഇവയെല്ലാം തികച്ചും നൂതനമായിരുന്നു. അങ്ങനെയുള്ള മുത്തുരത്നങ്ങൾ വായിക്കാൻ കഴിയുമ്പോഴാണ് വായനക്കാരൻ ദൈവവുമായി ബന്ധം സ്ഥാപിതമാകുന്നത്. അങ്ങനെ പൂർണ്ണസ്ത്രീയോടുകൂടി ഞാൻ ബൈത്ത് ചെയ്യുകയുണ്ടായി. അൽജസായറിൽ നിന്നും ഈജാ സാഹിബ് എഴുതുന്നതും ജീർണിച്ച ഇസ്ലാമിക അധ്യാപനങ്ങൾ കൊണ്ടും വിശുദ്ധ ഖുർആന്റെ തെറ്റായ വ്യാഖ്യാനങ്ങൾ കൊണ്ടും ഞാൻ പൂർണ്ണമായി നിരാശനായി കഴിഞ്ഞിരുന്നു. ഉലമാ വർഗത്തിന്റെ വ്യാഖ്യാനങ്ങൾ കേൾക്കുമ്പോൾ ഇത് അള്ളാഹുവിന്റെ വചനങ്ങൾ തന്നെയാണോ എന്ന് സംശയിച്ചു പോയിരുന്നു. അങ്ങനെയൊക്കെ ഉർദനിലെ ഒരു അഹമ്മദി സുഹൃത്തുമായി അഹമ്മദിയത്തിനെയും അഹമ്മദിയ പ്രസ്ഥാന സ്ഥാപകരുടെ ഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെട്ടു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തഫ്സീറുകൾ വായിക്കുന്നതിന് മുമ്പ് നഫൽ നമസ്കരിച്ചു, അള്ളാഹു സത്യമായ മാർഗം കാണിച്ചു തരണമേ എന്ന് ദുആ ചെയ്തു. വായിച്ച് മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഹൃദയം തുറക്കാൻ തുടങ്ങി. ഈ വാക്കുകളുടെ പ്രഭാവം കാരണം ശരീരം കൊണ്ടും ഇതൊരു സാധാരണ മനുഷ്യന്റെ വാക്കുകളല്ലെന്നും ദൈവിക വെളിപാടുകളാണെന്നും ബോധ്യമായി. അബുദാബിയിൽ നിന്നും ഫറാസ് സാഹിബ് എഴുതുന്നു, ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഏതെല്ലാം പുസ്തകങ്ങളാണ് എനിക്ക് ലഭിച്ചത്, അതിന്റെ വായനയിലൂടെയും എം ടി എയിലെ പ്രോഗ്രാമായ അൽ ഹിബാറുൽ മുബാശിറ കാണുന്നതിലൂടെയും ജമാഅത്തിന്റെ വിശ്വാസങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. തുടക്കത്തിൽ അജ്ഞത കാരണവും മുൻവിശ്വാസ കാരണവുമായും നിഷേധിക്കുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആനും ഹദീസുകളും അതേപോലെ അള്ളാഹുവിന്റെ നടപടി ചട്ടവും ശ്രദ്ധാപൂർവം പഠനം വിധേയമാക്കിയപ്പോൾ എന്റെ ഹൃദയം തൃപ്തി അടയുകയുണ്ടായി. ഇപ്പോൾ എന്റെ മുമ്പിൽ രണ്ട് വഴികളാണ് തുറന്നതും. ഒന്നെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകാശത്ത് നിന്ന് ഇറങ്ങുമെന്ന് കാത്തിരിക്കുക, അതിനു മുമ്പ് ദജ്ജാൽ പ്രത്യക്ഷപ്പെടുന്നതിനും പ്രതീക്ഷിച്ചിരിക്കുക. ദജ്ജാലിന്റെ ചില ഗുണങ്ങൾ പറയപ്പെടുന്നതും അള്ളാഹുവിന് മാത്രം ചേർന്ന ഗുണങ്ങളാണ്, മരിച്ചവരെ ജീവിപ്പിക്കുക തുടങ്ങിയവ. അതേപോലെ ജിന്നുകളുടെയും ഭൂതങ്ങളുടെയും കഥകൾ വിശ്വസിക്കുക. വിശുദ്ധ ഖുർആനിൽ ദുർബലപ്പെട്ട ആയത്തുകളുണ്ടെന്നും മറ്റു വിശ്വസിക്കുക. രണ്ടാമത്തെ വഴി ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വാഗ്ദത്ത മഹദിയും മസീഹുമായി അംഗീകരിക്കുക. അദ്ദേഹം ഇസ്ലാമിനെ ഖുറാഫാത്തിൽ നിന്നും ശുദ്ധമാക്കുകയുണ്ടായി. ഇസ്ലാമിന്റെ മനോഹരമായ മുഖത്തെ പ്രക്ഷോഭിതമാക്കി കാണിക്കുകയുണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ വരുന്ന ആക്ഷേപങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്തു. പറയുന്നു, ഞാൻ അള്ളാഹുവിനോട് സഹായമർത്ഥിച്ചും കുറെ ദുആ ചെയ്തും അള്ളാഹുവെ നീ വഴികാട്ടണമേ എന്ന് തേടിയും സത്യത്തിന്റെയും നിന്റെ പ്രീതിയുടെ മാർഗത്തിൽ എന്നെ ചലിപ്പിക്കണമേ എന്ന് അപേക്ഷിച്ചും അതിനുശേഷം അഹമ്മദിയ ജമാഅത്തിന്റെയും ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിലേക്കും ഒരു ഹൃദയബന്ധം എനിക്ക് തോന്നി തുടങ്ങി. പറയുന്നു, ഞാൻ നിയമങ്ങൾ പഠിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനിയുടെ മദഹിൽ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പദ്യവരികൾ കേട്ടപ്പോൾ എന്റെ ശരീരം വിറകൊള്ളാൻ തുടങ്ങി. കണ്ണിൽ നിന്നും അശ്രുഘടങ്ങൾ ഉതിർന്നു വീഴാൻ തുടങ്ങി. ഞാൻ ഉച്ചത്തിൽ പറഞ്ഞു, ഇങ്ങനെയുള്ള പദ്യങ്ങൾ ഒരിക്കലും ഒരു കള്ളവാദിക്ക് പറയാൻ കഴിയുകയില്ല. ഒരു കള്ളവാദിയുടെ ഹൃദയത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്രമാത്രം സ്നേഹം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? മാത്രമല്ല ഒരു അനറബിക്ക് ഇത്രയും സാഹിത്യ സമ്പുഷ്ടമായ രീതിയിൽ അറബി ഭാഷ പ്രയോഗിക്കുക എന്നതും ദൈവിക സഹായമില്ലാതെ സാധ്യമേയല്ല. ഇറ്റലിയിൽ താമസിക്കുന്ന അബ്ബാസ് സാഹിബ്, അദ്ദേഹം അറബിയാണ്. ഞാൻ മൗലവിമാരുടെ കഥകൾ കേട്ട് മടുത്ത് എം ടി എ കാണുന്നതിൽ മുഴുകിയിരുന്നു. ഒരു ദിവസം ഞാൻ അൽഹിബാറിൽ മുബാഷിറ പരിപാടി കാണുകയായിരുന്നു. ഇടവേളയിൽ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അറബി കസീദ ഇടുകയുണ്ടായി. ഇൽമീമിൻ റഹ്മാൻ ഇദിൽ ആലായി ബില്ലാഹി ഫുസ്തുൽ ഫദല ലാബിദ ആയി. ഈ വരികൾ കേൾക്കുമ്പോൾ ഞാൻ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഫോട്ടോയും നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് അനിയന്ത്രിതമായി എന്റെ നാവിൽ നിന്ന് പ്രകാരം വന്നു, അള്ളാഹുവാണ് സത്യം, ഈ വ്യക്തി ഒരിക്കലും കള്ളവാദിയല്ല, ഇദ്ദേഹം തീർച്ചയായും അള്ളാഹുവിന്റെ വരിഷ്ഠദാസനാണ്, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും നിന്ദിക്കുന്ന വചനങ്ങൾ ഒരിക്കലുമല്ല ഇത്. മറാക്കിഷിലെ ഖാലിദ് സാഹിബ് പറയുന്നു, അമരിയത്തിനെ പരിചയപ്പെട്ടതിനു ശേഷം എനിക്ക് അത്ഭുതം തോന്നിയ ഒരു കാര്യം ഇതാണ്, ഇമാം മഹ്ദി വരികയും പോവുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോഴാണ് നാം അദ്ദേഹത്തെ കുറിച്ച് അറിയുന്നത്. അള്ളാഹുവിനോട് ഞാൻ വഴികാട്ടാനായി അപേക്ഷിച്ചു. ജമാഅത്തിന്റെ അറബി വെബ്സൈറ്റിലുള്ള പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. ആദ്യം ഞാൻ വായിച്ച പുസ്തകം ഇസ്ലാം തത്വജ്ഞാനത്തിന്റെ അറബി വിവർത്തനമായിരുന്നു. അത് ഞാൻ പല പ്രാവശ്യം വായിക്കുകയുണ്ടായി. ഈ ഗ്രന്ഥത്തിൽ അദിലെ ഈസാൻ, ഈതായിദുൽ ഖുർബ എന്നീ വിഷയങ്ങൾ വായിച്ചപ്പോൾ എന്റെ മനസ്സും ആത്മനിർവൃതിയിലാണ്ടു. ഇതിനുശേഷം അത്തബ്ലീഗ് എന്ന ഗ്രന്ഥം വായിച്ചു, മറ്റു പുസ്തകങ്ങൾ വായിച്ചു. ഈ പുസ്തകങ്ങളിൽ മതവിജ്ഞാനത്തിന്റെ നിധി തന്നെ ഒഴുക്കുകയുണ്ടായി. അത് വായിക്കുമ്പോൾ എന്റെ നാവിൽ പലപ്പോഴും ഇപ്രകാരം വന്നു, എനിക്ക് ഖജനാവ് കിട്ടിയിരിക്കുന്നു. മാദാ സാഹിബിനെ കുറിച്ച് ഹാനി താഹിർ സാഹിബ് എഴുതുന്നു, നമ്മുടെ വെബ്സൈറ്റിൽ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറിയം ആയതിനെ കുറിച്ചും മറിയമിൽ ആത്മാവ് ഊതുന്നതിനെ കുറിച്ചുമെല്ലാം അദ്ദേഹം ചോദിക്കുകയുണ്ടായി. അദ്ദേഹവുമായി ബന്ധപ്പെടുകയും ഇത് സംബന്ധമായ ലേഖനങ്ങളും ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ചില ഉദ്ധരണങ്ങളും അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. അത് അദ്ദേഹത്തെ സ്വാധീനിക്കുകയുണ്ടായി, യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും ചെയ്തു. എഴുതുന്നു, ഹുസൂർ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അത്തബ്ലീഗ് എന്ന ഗ്രന്ഥം എന്റെ ഹൃദയം തുറന്നു, എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി. ഇക്കാലത്തും പ്രവാചകന്മാരുടെ ദീപ്തമായ വചനങ്ങൾ വായിക്കാൻ എനിക്ക് സാധിക്കുന്നു. മുമ്പുള്ള സംശയങ്ങളെ ഓർത്ത് ദുഃഖിക്കുകയും ചെയ്തു. യമയിലെ അത്താമി സാഹിബ് എഴുതുന്നു, ഞാൻ ഒരു പത്രപ്രവർത്തകനും ഗവേഷകനുമാണ്. എനിക്ക് എന്താണ് യാഥാർത്ഥ്യം എന്നറിയാൻ ആഗ്രഹമുണ്ടായിരുന്നു. ജമാഅത്തിന്റെ എതിരാളികളുടെ ഗ്രന്ഥം ഞാൻ വായിച്ചു. അതിൽ വരും രൂക്ഷമായ ആക്ഷേപങ്ങൾ കൂടാതെ കുഫർവത്തുവകളും ഉണ്ടായിരുന്നു. കൂടുതൽ ഗവേഷണത്തിന് ശേഷം എനിക്ക് മനസ്സിലായത് മുമ്പ് ആക്ഷേപിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത്. മറുഭാഗത്ത് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അറബി പരിജ്ഞാനം പോലെയുള്ള മുജിസത്തുകൾ കൂടാതെ ഇമാം മഹ്ദിയെ ഫാർസി വംശത്തിൽ നിന്നും വെളിപ്പെടുത്തുക എന്നതും ഒരു മുജിസത്താണ്. അറബികളിൽ നിന്ന് തന്നെ മഹ്ദി വരണമെന്നില്ല. ഹിദായത്തും നുബുവത്തും അറബികൾക്ക് മാത്രമുള്ളതല്ല. ലോകത്തുള്ള മറ്റുള്ളവർ എന്ത് തെറ്റാണ് ചെയ്തത്? അവസാന കാലത്ത് ഇസ്ലാം ഗരീബ് ആയിത്തീരും എന്നതിന്റെ ഒരർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്ലാമിന്റെ പുനർജനനം അനറബി നാട്ടിൽ നിന്നായിരിക്കും തുടങ്ങുക എന്നുള്ളതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ജനങ്ങൾ മറന്നുപോയിരുന്ന വികൃതമാക്കിയിരുന്ന ഇസ്ലാമിന്റെ ശരിയായ പാഠങ്ങൾ അദ്ദേഹം സമർപ്പിക്കുകയുണ്ടായി. ഇസ്ലാം സമാധാനത്തിന്റെ യും ശാന്തിയുടെയും പര്യായമാണ്. എന്നാൽ മുസ്ലിങ്ങൾ പരസ്പരം തമ്മിൽ അടിച്ചു മരിക്കുകയാണ്. ചിലർ രക്തദാഹിയ മഹദിയെ പ്രതീക്ഷിച്ചിരിക്കുന്നു, ചിലർ ഗുഹയിൽ നിന്നും മഹദി വരും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ യഥാർത്ഥ മഹദിയെ വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തെ പിൻപറ്റുന്ന ഒരു സംഘം അഹമ്മദിയ ജമാഅത്ത് മാത്രമാണ്. ഇറാനിലെ ഇയാദ് സാഹിബ് പറയുന്നു, എന്റെ ജനനവും പരിപാലനവും ഷിയ കുടുംബത്തിലാണ് നടന്നത്. അവിടെ തുടക്കം മുതൽ തന്നെ മതബോധമുണ്ടായിരുന്നു. വിവിധ പുസ്തകങ്ങളും വായിക്കുകയും ടി വി പ്രോഗ്രാമുകൾ കാണുകയും ചെയ്തിരുന്നു. എന്നാൽ അതിലെല്ലാം ഇസ്ലാമിനെ സമർപ്പിക്കുന്ന രീതി കാണുമ്പോൾ ഒരിക്കലും ഒരു സംതൃപ്തി കൈവന്നിരുന്നില്ല. ഇസ്ലാം സമർപ്പിക്കപ്പെടുന്ന രീതിയിൽ എന്തോ കുറവും ന്യൂനതയും ഉണ്ടെന്ന് മനസ്സിൽ തോന്നിയിരുന്നു. കാരണം ഖുർആൻ പറയുന്നത് ആളുകൾ കൂട്ടക്കൂട്ടമായി ഈ മതത്തിൽ പ്രവേശിക്കുമെന്നാണ്. എന്നാൽ ഇക്കാലത്ത് ജനങ്ങളിൽ ഭൂരിഭാഗം ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം അറിയാത്തവരാണെന്നും ഇതിൽ നിന്നും എനിക്ക് ഉറച്ച വിശ്വാസം വന്നത് ഇപ്പോൾ നടപ്പിലുള്ള ആശയങ്ങൾ തിരുത്തേണ്ടിയിരിക്കുന്നു എന്നാണ്. ഒരിക്കൽ എന്റെ ഒരു സുഹൃത്ത് എന്നെ തന്റെ വീട്ടിൽ വിളിച്ചു. എന്നിട്ട് എം ടിയെ പരിചയപ്പെടുത്തുകയുണ്ടായി. ഇതിനുശേഷം ഞാൻ ഹിബാരുൽ മുബാശിര അതേപോലെ മറ്റ് പ്രോഗ്രാമുകൾ കാണുകയുണ്ടായി. അതിൽ നിങ്ങളുടെ വിശുദ്ധ ഖുർആൻ തഫ്സീർ, വിവിധ വിഷയങ്ങളെ കുറിച്ചുള്ള അതിഗഹനമായ വൈജ്ഞാനിക ചർച്ചകൾ എല്ലാം എന്നെ സ്വാധീനിച്ചു. ആദ്യമായാണ് വൈജ്ഞാനികപരമായ രീതിയിൽ ഏതെങ്കിലും ചാനലിൽ ഇസ്ലാമിനെ സമർപ്പിക്കുന്നതായി കാണുന്നത്. അതേപോലെ ചോദ്യകർത്താക്കളുടെ ചോദ്യങ്ങൾക്ക് യുക്തിഭദ്രവും പ്രമാണബദ്ധവുമായ രീതിയിൽ മറുപടി പറയുന്നതായി കണ്ടത് പറയുന്നു. അത്ഭുതകരമായ മറ്റൊരു കാര്യം ഞാൻ കണ്ടത്, ഈ ഉലമാക്കൾ ഷിയാക്കളെ സംവാദത്തിന് സധൈര്യം വെല്ലുവിളിക്കുന്നു. എന്നാൽ അഹമ്മദിയ ജമാഅത്തിനെതിരിൽ വെറും കുഫർ വത്തുകളാണ് പുറപ്പെടുവിക്കുന്നത്. അവർ ചീത്ത പറയുകയും ചെയ്യുന്നു. കാരണം അഹമ്മദിയ ജമാഅത്തിന്റെ ശക്തമായ തെളിവുകളായ അവർക്ക് നേരിടാൻ കഴിയുമായിരുന്നില്ല. അഹമ്മദികളെ ജയിലിലടക്കുന്നു, വധിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത്, ജമാഅത്തിന്റെ എതിരാളികളുടെ കൈവശം ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തുക എന്നല്ലാതെ മറ്റൊന്നുമില്ല. ഞാൻ എഫ്ടിയെ കാണുമ്പോഴൊക്കെ എന്റെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. വിശുദ്ധ ഖുർആനിൽ ഏതെങ്കിലും രീതിയിലുള്ള നുസ്ഖ് ഇല്ല എന്ന നിങ്ങളുടെ വിശ്വാസം കേട്ടപ്പോൾ ഇസ്ലാമിനോടുള്ള നിങ്ങളുടെ സ്നേഹത്തിൽ ഒരു സംശയവും എനിക്ക് അവശേഷിച്ചില്ല. മറ്റു മതങ്ങളുടെ മേൽ ഇസ്ലാമിന്റെ മേന്മ സ്ഥാപിക്കുന്നതിനായും ഇസ്ലാമിനെതിരിൽ വരുന്ന ആക്ഷേപങ്ങൾക്ക് മറുപടി നൽകുന്നതിനു വേണ്ടി ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ബറാഹിനെ അഹമ്മദിയ എന്ന ഗ്രന്ഥം എഴുതിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുന്നതിനുള്ള ആവേശം എത്രമാത്രം ആണ് എന്ന് ദൃഢബോധ്യം വന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അതേപോലെ ഖലീഫമാരുടെ ഗ്രന്ഥങ്ങൾ വായിച്ചപ്പോൾ ഇവർ സാധാരണക്കാരല്ല, മറിച്ച് ഇവർ ഇസ്ലാമിന്റെ നേതൃത്വ നിരയിലുള്ളവരാണെന്നും ഇവരെ ഇസ്ലാമിന് ആവശ്യമുണ്ടെന്ന് മനസ്സിലായി. ഹുസൂർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അറബി ഭാഷയിലുള്ള നൈപുണ്യവും അറബികളെയും അനറബികളെയും അറബി ഭാഷയിൽ നേരിടാൻ വെല്ലുവിളി നടത്തുന്നതും എതിരാളികൾക്ക് അവരുടെ മഹത്വം സ്ഥാപിച്ചു കാണിക്കാനുള്ള സുവർണ അവസരം ഒരുക്കി കൊടുക്കുകയായിരുന്നു. എന്നാൽ അവർക്ക് അത് തെളിയിക്കാൻ സാധിച്ചില്ല. ഇവയെല്ലാം തന്നെ ആ മഹാത്മാവിൽ വിശ്വസിക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗം എനിക്ക് ായി തുറന്നു തന്നില്ല. ജമാഅത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് ഇതിന്റെ തബ്ലീഗ് നടത്തുക എന്നത് എന്റെ ഫറളായി ഞാൻ മനസ്സിലാക്കുന്നു. ഇങ്ങനെയുള്ള എത്രയോ സംഭവങ്ങളുണ്ട്. അതിൽ ചിലതാണ് ഞാൻ കേൾപ്പിച്ചത്. അടയാളങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ശതക്കണക്കിന് അടയാളങ്ങൾ തന്റെ കരങ്ങൾ വെളിപ്പെട്ട വ്യക്തിയാണ് ഞാൻ. അടയാളങ്ങൾ കാണിക്കുന്നതിൽ എന്നോട് മത്സരിച്ച് എന്നെ പരാജയപ്പെടുത്താൻ കഴിവുള്ള ഏതെങ്കിലും വ്യക്തി ലോകത്തുണ്ടോ? എന്റെ ജീവൻ കൈയിലുള്ള അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നു, ഇതുവരെ 200,000-ൽ കൂടുതൽ അടയാളങ്ങൾ എന്റെ കൈകളെ പ്രത്യക്ഷമായിട്ടുണ്ട്. 10,000-ൽ കൂടുതൽ ആളുകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദർശനത്തിൽ കാണുകയും ആ മഹാത്മാവ് എന്നെ സത്യപ്പെടുത്തുകയും ചെയ്തു. ഈ നാട്ടിലുള്ള പ്രസിദ്ധരായ കശ്ഫ് ദർശിക്കുന്ന ഭക്തജനങ്ങൾ, അവർക്ക് 3-4 ലക്ഷം ശിഷ്യന്മാർ ഉള്ളതാണ്. അവർക്ക് ദർശനത്തിൽ കാണിക്കുകയുണ്ടായി, ഈ വ്യക്തി ദൈവത്തിൽ നിന്നുള്ള വ്യക്തിയാണെന്ന് കാണിച്ചു കൊടുക്കുകയുണ്ടായി. അവരിൽ ചിലർ എന്റെ ആഗമനത്തിന് 30 വർഷം മുമ്പേ ഈ ലോകത്തോട് വിട പറഞ്ഞവരായിരുന്നു. ഗുലാബ് ഷാ എന്നുപേരുള്ള ലുധിയാനയിലുള്ള ഒരു ഭക്തരും ഇതിലുൾപ്പെടുന്നു. അദ്ദേഹം മിയാൻ കരീം ബക്സ് മർഹും ജമാൽപൂരിനോട് ഈസ കാദിയാനിൽ ജനിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം ലുധിയാനയിൽ വരുന്നതാണെന്നും പറഞ്ഞിരുന്നു. മിയാൻ കരീം ബക്സ് സ്വാത്തികരും പ്രായം ചെന്ന ആളുമാണ്. ലുധിയാനിൽ അയാനുമായി അദ്ദേഹം കാണുകയുണ്ടായി. ഈ പ്രവചനങ്ങളെല്ലാം എന്നോട് പറയുകയുണ്ടായി. അത് കാരണം മൗലിമാർ അദ്ദേഹത്തെ വളരെയധികം പ്രയാസത്തിലകപ്പെടുത്തി. എന്നാൽ അദ്ദേഹം അതൊന്നും മുഖവച്ചില്ല. അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി, ഗുലാബ് ഷാ എന്നോട് പറയുമായിരുന്നു, ഈസബിന് മറിയം ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം മരിച്ചുപോയിരിക്കുന്നു, അദ്ദേഹം തിരിച്ചു ലോകത്ത് വരില്ല. ഈ ഉമ്മത്തിലായി മിർസ ഗുലാം അഹമ്മദ് ഈസയാണ്. അള്ളാഹുവിന്റെ കുദ്രത്തും യുക്തിയും അദ്ദേഹത്തെ മുമ്പുള്ള ഈസയോട് സാദൃശ്യമാക്കിയിരിക്കുകയാണ്. ആകാശത്ത് അദ്ദേഹത്തിന്റെ പേര് ഈസ എന്നാണ്. എന്നിട്ട് പറഞ്ഞു, കരീം ബക്ഷ് ആ ഈസ വന്നാൽ മൗലിമാർ അദ്ദേഹത്തെ എന്തുമാത്രം എതിർക്കും എന്ന് നീ കാണുന്നതാണ്. അവർ ശക്തമായി എതിർക്കും, എന്നാൽ അവർ പരാജയപ്പെടുന്നതാണ്. ലോകത്ത് അദ്ദേഹം വരുന്നത് വിശുദ്ധ ഖുർആനോട് ചേർത്തിരിക്കുന്ന തെറ്റായ അടിക്കുറിപ്പുകൾ ദൂരീകരിക്കുന്നതിനും വിശുദ്ധ ഖുർആന്റെ യഥാർത്ഥ മുഖം ലോകത്തെ കാണിച്ചു കൊടുക്കുന്നതിനും വേണ്ടിയാണ്. ഈ പ്രവചനത്തിൽ ആ ഭക്തരുടെ വത്സൻ വ്യക്തമാക്കിയിരിക്കുന്ന മറ്റൊരു കാര്യം, ഈസയെ കാണുന്നതുവരെ ഇദ്ദേഹം ജീവിച്ചിരിക്കും എന്നുള്ളതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലരെ സ്വപ്നത്തിലൂടെ വഴി കാണിക്കുകയുണ്ടായി എന്ന് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ബൈഅത്ത് ചെയ്തവരുടെയും അതിനുശേഷമുള്ളവരുടെയും സംഭവങ്ങൾ വിവരിക്കുന്നതാണ്. ഹദ്റത്ത് മിയാ അബ്ദുർ റഷീദ് സാഹിബ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, എനിക്ക് ബയ്യത്ത് ചെയ്തതിന് പ്രേരണ ലഭിച്ചത് എന്റെ പിതാവിന്റെ പ്രോത്സാഹനവും ഒരു സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിലുമാണ്. ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കണ്ടു. തിരുനബി ഒരു കട്ടിലിൽ കിടക്കുകയാണ്, ശക്തമായ അസുഖം ബാധിച്ചിരിക്കുന്നു. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. രോഗിയെ പരിപാലിക്കാൻ നിൽക്കുന്നത് പോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കട്ടിലിൽ നിന്നും ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തോളിൽ പിടിച്ച് എഴുന്നേറ്റ് നിന്നു. ഈ അവസ്ഥയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിക്കാൻ തുടങ്ങി. അതിൽ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സത്യസാക്ഷ്യമാണ് വിവരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം സ്വപ്നത്തിൽ കാണുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോഗ്യവാനായി ഇരിക്കുന്നു എന്നുള്ളതാണ്. ആ മഹാത്മാവിന്റെ വദനബിംബം പ്രകാശപൂർണമായിരിക്കുന്നു. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇസ്ലാം ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന വീണ്ടും ജീവിക്കുന്നതാണ്. ഈ സ്വപ്നത്തിന് ശേഷം ഞാൻ ബയ്യത്ത് ചെയ്തു. അബ്ദുൽ സത്താർ സാഹിബ് സൺ ഓഫ് അബ്ദുല്ല സാഹിബ് പറയുന്നു, ഞാൻ എന്റെ പിതാവിനോട് ചോദിച്ചു, മസീഹ് നാസിരി മരിച്ചോ ഇല്ലയോ എന്ന വിഷയം നമുക്കറിയില്ല, ജീവിച്ചിരിപ്പുണ്ട് എന്നറിയാം. അത് നമ്മൾ കേൾക്കുന്നതാണ്. ഇത് എന്താണെന്ന് പറഞ്ഞു തന്നാലും ബയ്യത്തിന് അഞ്ചെട്ട് മാസം മുമ്പുള്ള തന്റെ ഒരു സ്വപ്നം പിതാവ് കേൾപ്പിച്ചു. ഞാൻ രവി നദീക്കരയിൽ രണ്ട് തമ്പുകൾ കണ്ടു, ഒന്ന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ, മറ്റൊന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു. ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തമ്പിൽ പ്രവേശിച്ചു. എന്നിട്ട് ചോദിച്ചു, ബഗ്ദദ് മസീഹ് എന്ന് ബാധിക്കുന്ന വ്യക്തി എങ്ങനെയുള്ള ആളാണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വളരെ പ്രാപ്തനാണ്, വളരെ പ്രാപ്തനാണ്. വിരൽ ചൂണ്ടിക്കൊണ്ട് മൂന്ന് പ്രാവശ്യം പറയുകയുണ്ടായി. പൂർണ്ണ സാക്ഷ്യം ലഭിച്ചപ്പോൾ ബഗ്ദദ് മസീഹ് തന്റെ വാദത്തിൽ സത്യസന്ധനാണെന്ന് മനസ്സിലായി. ഈസാ നബിയുടെ ജീവൽ മരണ പ്രശ്നം അറിയേണ്ട കാര്യം നമുക്കില്ല. അങ്ങനെ ബയ്യത്ത് ചെയ്ത് പ്രവേശിച്ചു. സർദാർ കരംദാസ് സാഹിബ് റിവായ ചെയ്യുന്നു, ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബയ്യത്ത് ചെയ്യുന്നതിന് മുമ്പേ സ്വപ്നത്തിൽ കാണുകയുണ്ടായി. ഒരു റോട്ടിലൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമും നടന്നു വരുന്നുണ്ട്. ഞാൻ അവരുടെ മുമ്പിലൂടെ വരുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ നോക്കിക്കൊണ്ട് പറയുന്നു, ഇദ്ദേഹം ദൈവത്തിൽ നിന്നാണ്, ഇദ്ദേഹം ദൈവത്തിൽ നിന്നാണ്. മൂന്ന് പ്രാവശ്യം ഇത് ആവർത്തിക്കുകയുണ്ടായി. 1902 ഞാൻ കാദിയാനിൽ വന്ന് ചെറിയ മസ്ജിദിൽ വന്ന് ബയ്യത്ത് ചെയ്തു. അപ്പോൾ അതേ രൂപത്തിലാണ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഞാൻ കണ്ടത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൈകാട്ടുന്നതിന്റെ സംഭവങ്ങൾ ഇക്കാലത്ത് നാം കാണുന്നു. മുഹമ്മദ് ബിൻ അഹമ്മദ് സാഹിബ് ജർമ്മനി എഴുതുന്നു, കുറെ കാലമായി ഞാൻ ഇത് എഴുതാൻ ആഗ്രഹിക്കുകയായിരുന്നു, എന്നാൽ കഴിയാതെ വന്നു. പ്രത്യേകമായ ഒരു ആത്മീയ അവസ്ഥയിലാകുമ്പോഴാണ് എനിക്ക് എഴുതാൻ കഴിയുക. എഴുതുന്നത് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാകുന്നതുവരെ എനിക്ക് എഴുതാൻ കഴിയാറില്ല. ഞാൻ ജർമ്മനിയിൽ എഞ്ചിനീയറിംഗ് പഠിക്കുകയായിരുന്നു. കുട്ടിക്കാലവും യുവത്വവും സൗദി അറേബ്യയിൽ എന്റെ കുടുംബത്തോടൊപ്പമാണ് ഞാൻ കഴിച്ചുകൂട്ടിയത്. അവിടെ അഹമ്മദിയത്തിന്റെ പേര് പോലും കേട്ടിരുന്നില്ല. 2004 or 2005 ദർശനത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയുണ്ടായി. ആ സമയത്ത് ഞങ്ങൾ ഒരു മനോഹരമായ മിനാരത്തിലായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടുവിരൽ കൊണ്ട് ചന്ദ്രനിലേക്ക് ചൂണ്ടി, അത് വളരെ പ്രഭാവത്തോടെ ഞങ്ങളുടെ അടുത്തായിരുന്നു. ചന്ദ്രപ്രകാശം ഞങ്ങൾക്ക് ചുറ്റും നാല് ഭാഗത്തും വ്യാപിച്ചിരുന്നു. അതിന്റെ ഇടയിൽ ഒരു മിനാരം ഉണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതിലേക്ക് ചൂണ്ടിക്കൊണ്ട് എന്നോട് പറയുകയാണ്, ആ വ്യക്തിയെ എനിക്ക് മുമ്പ് അറിയില്ലായിരുന്നു. തിരുനബി വളരെ സ്നേഹവാത്സല്യത്തോടെയാണ് എന്നോട് പെരുമാറിയിരുന്നത്. അത് വിവരിക്കാൻ പ്രയാസമാണ്. ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പോയി. തിരുനബിയുടെ മുഖത്ത് മാനവരാശിയോടുള്ള ദുഃഖവും മനപ്രയാസവും പ്രകടമായിരുന്നു. പിന്നീട് ഞാൻ ഉണർന്നു. ഭൂമിയിൽ നിന്നും ഉയർന്നതുപോലെ എനിക്ക് തോന്നി. അതിനുശേഷം ജനങ്ങളോട് ബന്ധപ്പെടുന്നതും സംസാരിക്കുന്നതും കുറഞ്ഞു വന്നു. ഈ ദർശനത്തിന്റെ പൊരുൾ എന്താണ് എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്റെ പിതാവ് പിന്നീട് ഇത് സംബന്ധമായി പറഞ്ഞു തന്നു. അപ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടത്. പിതാവ് പറഞ്ഞു, അദ്ദേഹത്തിനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദർശനം ലഭിച്ചിരുന്നു. ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം 1979 എന്റെ ജനനത്തെക്കുറിച്ച് സുവാർത്ത നൽകിയിരുന്നു. നിന്റെ വീട്ടിൽ ഒരു കുട്ടി ജനിക്കുമെന്ന് പറഞ്ഞിരുന്നു, അവന്റെ പേര് മുഹമ്മദ് എന്ന് വെക്കണം. 2007 എന്റെ പിതാവ് ഇക്കാര്യം എന്നോട് പറഞ്ഞതും അതുവരെ അഹമ്മദിയത്തിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു. പിന്നീട് സിറിയയിൽ എന്റെ ഇളയ സഹോദരൻ ജമാഅത്തിന്റെ വെബ്സൈറ്റിനെ കുറിച്ച് പറഞ്ഞു. അതിൽ ഞാൻ ജമാഅത്തിന്റെ പുസ്തകങ്ങൾ വായിച്ചു. ഞാൻ ചെറുപ്പത്തിൽ സുഹൃത്തുക്കളോട് പറയാറുണ്ടായിരുന്ന അതേ വിശ്വാസമായിരുന്നു ഇത്. ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ഈ ആധുനിക കാലഘട്ടത്തിലെ വ്യാവസായ വിപ്ലവമാണെന്നും ഭൗതികതയിലേക്കുള്ള ആകർഷണമാണെന്നും അതിനെ പ്രചരിപ്പിക്കുന്ന ശക്തികളാണെന്നുമാണ് അദ്ദേഹം എഴുതുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പുസ്തകങ്ങളിൽ നിന്നും ദൈവിക ജ്ഞാനങ്ങളും പകൽ വെളിച്ചം പോലെ വ്യക്തമാകുന്ന അടയാളങ്ങളും വായിച്ച് കരയാറുണ്ടായിരുന്നു എന്ന് ഉറച്ചു വിശ്വസിച്ചാലും ഓരോ വാക്കും എന്റെ ആത്മാവിൽ ആണ്ടിറങ്ങും. വിശ്വാസത്തിന്റെ ഈ സമ്പത്തിനെ കുറിച്ച് വിവരിക്കുക എന്നത് പ്രയാസമാണ്. വിശ്വാസാദർശങ്ങൾ മുഖേന ജമാഅത്ത് മറ്റുള്ളവരെ കീഴ്പ്പെടുത്തിയത് വസ്തുതാപരമാണ്. ഇസ്ലാമിലെ ശരിയായ ആദർശം പ്രദർശിപ്പിക്കുന്നത് ഈ ജമാഅത്താണ്. ഉദാഹരണം വിശുദ്ധ ഖുർആനിൽ നാസിഖ് മൻസൂഖിൽ നിന്നും വിശുദ്ധ ഖുർആൻ വിശുദ്ധമാണ് എന്നും അതിന്റെ യുക്തിഭദ്രമായ തഫ്സീറും പ്രവാചകന്മാരുടെ നിഷ്കളങ്കത്വം ഇസ്രാ മീറാജ് എന്നിവയുടെ യാഥാർത്ഥ്യങ്ങളും ഇവയെല്ലാം മസീഹ് മൗദിന്റെ ജമാഅത്തിന് മാത്രമേ വിവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് അവർക്ക് താൽക്കാലിക വിജയം ലഭിച്ചിട്ടുണ്ടെങ്കിലും അടുത്ത ഭാവിയിൽ അവർക്ക് പൂർണ്ണമായ വിജയം ലഭിക്കുന്നതാണ് ഇൻഷാ അല്ലാ. ഡമസ്കസിലെ ഒരു സുഹൃത്ത് സമാൻ സാഹിബ് എഴുതുന്നു, ഞാൻ ഡമസ്കസിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മാത്തമാറ്റിക്സ് IT കോഴ്സുകൾ ചെയ്തതിനു ശേഷം കമ്പ്യൂട്ടർ റിപ്പയറിംഗ് കോഴ്സ് ചെയ്തു. അതോടൊപ്പം ഡമസ്കസിലെ ചില പള്ളികളിൽ പോയി യുവാക്കൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ തുടങ്ങി. മതവിജ്ഞാനം ഏതെങ്കിലും മത സ്ഥാപനത്തിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടില്ല, സ്വയം പ്രയത്നത്തിലൂടെ പഠിച്ചതായിരുന്നു. ഒരു സംഭവത്തിന് ശേഷം ദൈവവിജ്ഞാനം കരസ്ഥമാക്കുന്നതിൽ ഞാൻ മുഴുകുകയുണ്ടായി. അതിനുശേഷം കണ്ട ആദ്യത്തെ സ്വപ്നത്തിൽ എനിക്കൊരു സന്ദേശമുണ്ടായിരുന്നു. അതായത് വിശുദ്ധ ഖുർആൻ തന്നെയാണ് ദൈവിക ജ്ഞാനത്തിന്റെയും വിജ്ഞാനത്തിന്റെയും ഖജനാവും. ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളിലുള്ള പരിഹാരം അതിൽ നിങ്ങൾ അന്വേഷിക്കുക. ഞാൻ വിശുദ്ധ ഖുർആനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ അതിന്റെ അനുഗ്രഹത്താൽ എന്റെ മനസ്സിൽ നിറയുകയുണ്ടായി. ഒരിക്കൽ രാത്രി നമസ്കാരത്തിൽ അള്ളാഹുവിന്റെ വചനം അല്ലദീന ളല്ല സഅയ്യുഹും ഫിൽ ഹയാത്തി ദുനിയാ വഹും യഹ്സബൂന അന്നഹും യുസ്നു സുന്നാ എന്നത് കേട്ടപ്പോൾ ഭയക്കുകയുണ്ടായി. നേർമാർഗം കാണിച്ചു തരാൻ അള്ളാഹുവിനോട് അപേക്ഷിച്ചു. അപ്പോൾ രണ്ട് യുവാക്കൾ എന്റെ വാതിൽ മുട്ടി കാദിയാനിയത്തിനെ കുറിച്ച് ചോദിച്ചു. കാദിയാനിയൽ കാഫിറാണെന്നതിനെ കുറിച്ചുള്ള ഒരു പുസ്തകം എടുത്ത് അവർക്ക് വായിച്ചു കേൾപ്പിച്ചു. പെട്ടെന്ന് എനിക്ക് എന്തോ തോന്നി. ഞാൻ പുസ്തകം വായിക്കുന്നത് നിർത്തി അടച്ചുവെച്ചു. ഞാൻ വലിയ തെറ്റല്ലേ ചെയ്യുന്നത് എന്ന ചിന്ത എനിക്ക് വന്നു. ഞാൻ ഇതുവരെ ഒരു കാര്യവും അന്വേഷിക്കാത്ത സംസാരിക്കാത്ത ജമാഅത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നതെന്ന് അവയെക്കുറിച്ച് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. പിന്നീട് ബദർ സാഹിബ് എന്ന അഹമ്മദിയുമായി ഞാൻ കണ്ടു. അദ്ദേഹം എനിക്ക് ഹസ്രത്ത് മുസ്ലിം സ്വലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥമായ ഇസ്ലാം തത്വജ്ഞാനം നൽകി. ആ പുസ്തകം പൂർണ്ണമായും വായിച്ചു തീർന്നതിനു ശേഷമാണ് ഞാൻ അത് താഴെ വെച്ചത്. ഈ വ്യക്തിയുടെ ശരീരം ഒന്നടങ്കം ഇസ്ലാം നിറഞ്ഞിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലുള്ള ഇസ്ലാം അല്ല ഇദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഇദ്ദേഹം ഇസ്ലാമിനെ സ്വയം അനുഭവിച്ചറിഞ്ഞതാണ്. തീർച്ചയായും അള്ളാഹുവിന്റെ ഒരു വരിഷ്ഠദാസനാണ് അദ്ദേഹം. ഈ പുസ്തകത്തിൽ എന്നെ വളരെയധികം സ്വാധീനിച്ചത് ദൈവിക വെളിപാടും അതേപോലെ വഹ്യും നിലച്ചുപോയിട്ടില്ല എന്നുള്ളതാണ്. കാരണം 6 മാസം മുമ്പ് ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു. ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരായി. അള്ളാഹുവിന്റെ പ്രകാശം വ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ അള്ളാഹു എന്നോട് പറഞ്ഞു, ആതൈതു ഖദർ ഉൽ വാഖിഅ, ഞാൻ നിനക്ക് നിന്റെ സംരക്ഷിച്ചു നിർത്തുന്ന കവചം നിർമ്മിച്ചിരിക്കുന്നു. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ലജ്ജാ കാരണം അള്ളാഹുവിനോട് ഞാൻ അതേ എന്താണെന്ന് ചോദിക്കുകയും ചെയ്തില്ല. ഞാൻ പറഞ്ഞു, സമ്മം വതാ. അപ്പോൾ ഒരു മലക്കിനെ ഞാൻ കണ്ടു. പടയാളിയെ പോലെയാണ് വേഷവിധാനം, ആയുധമെല്ലാം അണിഞ്ഞിട്ടുണ്ട്. ആ മലക്കെന്നോട് പറഞ്ഞു, നിന്റെ സുഹൃത്ത് വാസിത്തിനോട് പറയുക, ലാ ഇലാ ഇല്ലല്ലാ എന്നതിനോട് കെട്ടിപ്പിടിച്ചു നിൽക്കുക. അതിനുശേഷം ഹുസൂർ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ എല്ലാ അറബി പുസ്തകങ്ങളും വായിച്ചും വളരെയധികം പ്രയോജനമടഞ്ഞു. അദ്ദേഹത്തിന്റെ രചന എന്നിൽ മാന്ത്രികത സൃഷ്ടിക്കുകയുണ്ടായി. അതിനുശേഷം ഞാൻ ഇസ്തിഹാര ചെയ്തു. അപ്പോൾ ഈ ആയത്താണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അബ്ദമിൻ ഇബാദിന ആതൈനാ റഹ്മതൻ മിൻ ഇന്ദിന വഅല്ലംനാഹു മിൻ ലദുന്ന ഇൽമ. എനിക്ക് മറ്റൊരിക്കൽ തിരുനബിയെ ദർശിക്കാൻ സാധിച്ചു. ഞാൻ ചോദിച്ചപ്പോൾ തിരുനബി പറഞ്ഞു, ഈ കാലഘട്ടത്തിലെ ഫിത്നകളിൽ നിന്നും രക്ഷപ്പെടാനായി മിർസ ഗുലാം അഹമ്മദ് മാത്രമാണ് മോചനത്തിന്റെ പേടകം. ആഫ്രിക്കയിലെ വിവിധതരം ആളുകൾ അടയാളങ്ങൾ കണ്ട് വിശ്വസിച്ച സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ. അബ്ദുൽ മാലിക് തന്റെ രണ്ട് സുഹൃത്തുക്കളുമായി മുൻസീനാമോ എന്ന സ്ഥലത്ത് തബ്ലീഗിനായി പോയി. അവിടുത്തെ യുവാക്കൾ തബ്ലീഗ് സ്ഥലത്ത് കൂക്കുവിളിയും ഒച്ചപ്പാടും ഉണ്ടാക്കി. അതുകാരുടെ തബ്ലീഗ് പരിപാടികൾ നിർത്തിവെക്കേണ്ടതായി വന്നു. അടുത്ത ദിവസം അവിടുത്തുകാർ ഒരു പ്രോഗ്രാമിനായി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. പെട്ടെന്ന് ശക്തമായ കാറ്റ് വീശി. മഴയുടെ ഒരു ലക്ഷണം ഉണ്ടായിരുന്നില്ല. നല്ല കാർമേഘം വന്നു. ശക്തമായ ചുഴലിക്കാറ്റടിച്ചു. ശക്തമായ മഴയും പെയ്തു. അവരുടെ പ്രോഗ്രാം നടത്താൻ സാധിച്ചില്ല. ഈ സംഭവത്തിന് ശേഷം അവിടെയുള്ള ജനങ്ങൾ പറയാൻ തുടങ്ങി, ഈ കാറ്റ് അള്ളാഹുവിന്റെ കോപത്തിന്റെ അടയാളമാണ്. അഹമ്മദികളുടെ തബ്ലീഗ് തടഞ്ഞതുകൊണ്ടാണ് ഇത് പ്രകടമായത്. ഇതിനുശേഷം 41 ആളുകൾ അഹമ്മദിയത്തിൽ പ്രവേശിച്ചു. നൈജീരിയയിലെ റിപ്പോർട്ട്, ഉദുലു ഗ്രാമത്തിലും അതിൽ ചുറ്റും തബ്ലീഗ് ചെയ്യുകയായിരുന്നു. നല്ല എതിർപ്പുണ്ടായിരുന്നു. ആ പ്രദേശത്തെ ബഷീർ എന്നു പേരുള്ള ഒരു യുവാവ് എന്ന് പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു, അഹമ്മദികൾ സത്യവാന്മാരല്ലെങ്കിൽ അവരെ പ്രയാസത്തിലകപ്പെടുത്തണമേ, അഹമ്മദികൾ സത്യവാന്മാരാണെങ്കിൽ എതിരാളികളെ പ്രയാസത്തിലകപ്പെടുത്തണമേ, അങ്ങനെ ഇതൊരു അടയാളമായി തീരട്ടെ. 5 ദിവസത്തിന് ശേഷം ഞാൻ കാണുന്നത്, എതിരാളികളിൽ നിന്ന് രണ്ടുപേർ രോഗിയായി വളരെ പ്രയാസത്തിലകപ്പെട്ടുകൊണ്ട് അവർ മരിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ജമാഅത്ത് ദൈവത്തിൽ നിന്നുള്ളതാണ്. സത്യഹൃദയത്തോടുകൂടി വിശ്വസിച്ച് ഞാൻ അഹമ്മദിയാകുന്നു. ബുർക്കിനാ ഫാസോവിൽ ദുദുഗു എന്നൊരു സ്ഥലമുണ്ട്. എഴുതുന്നു, തബ്ലീഗ് സംബന്ധമായി വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ചപ്പോൾ ഏകദേശം 100 മെമ്പർമാരുള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾ എത്തി. അവർ പറഞ്ഞു, മുറബി സാഹിബ്, കുറെ കാലമായി മഴ ലഭിച്ചിട്ടില്ല, ഇവിടെ കൃഷി ഇറക്കാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു, വരൂ, നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാം, ഇസ്തിസ്ഖ നമസ്കരിക്കാം. രാവിലെ 10 മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം നടക്കുന്നതാണ്. ഈ ഗ്രാമത്തിലുള്ള എല്ലാ കുട്ടികളെയും പുരുഷന്മാരെയും സ്ത്രീകളെയും അറിയിക്കുക. ഇത് അറിയിച്ചപ്പോൾ അനഹമ്മദി ഇമാം അടക്കം അവരാരും ഇതിൽ പങ്കെടുക്കാൻ എത്തിയില്ല. അവർ വിട്ടുനിന്നു. നമസ്കാരത്തിന് ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ നാഥ, ഇവിടുത്തുകാരുടെ ഭൂമിയുടെ ദാഹം നീ തീർക്കണമേ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണമേ, ഈ ഒരു അടയാളം ഈ ഗ്രാമവാസികൾക്ക് നീ കാണിച്ചു കൊടുക്കണമേ. അള്ളാഹു അഹമ്മദി സ്ത്രീകളുടെയും കുട്ടികളുടെയും മുതിർന്നവരുടെയും പ്രാർത്ഥനകൾക്കും അന്ന് രാത്രി തന്നെ ശക്തമായ മഴ ശിപ്പിക്കുകയും ചെയ്തു. പറയുന്നു, ഞങ്ങൾ നമസ്കാരം കഴിഞ്ഞ് അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് തബ്ലീഗിന് വേണ്ടി പോയതായിരുന്നു. എന്നാൽ അടുത്ത ദിവസം ആദ്യ ഗ്രാമത്തിലുള്ളവർ സന്ദേശവുമായി വന്നു. അവർ പറഞ്ഞു, ഞങ്ങളുടെ ഗ്രാമത്തിൽ ആദ്യത്തെ നല്ല മഴ ലഭിച്ചു. ഇത് അള്ളാഹുവിന്റെ വലിയ ഫളാണ്. അനഹമ്മദി മുസ്ലിങ്ങളിലും ക്രിസ്ത്യാനികളിലും ഈ സംഭവം വളരെയധികം സ്വാധീനം ചെലുത്തുകയുണ്ടായി. അവർ ഞങ്ങൾ നമസ്കരിക്കുന്നത് കണ്ടതായിരുന്നു. ഇതിന്റെ ഫലമായി അവിടെ 90 ബൈത്തുകൾ നടന്നു. ഹദ്റത്ത് മുസ്ലിം അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നമ്മുടെ ജമാഅത്തിലുള്ളവർക്ക് അള്ളാഹുമായി ശരിയായ ബന്ധം ഉണ്ടായിരിക്കേണ്ടതാണ്. അള്ളാഹു അവരെ വെറുതെ വിട്ടുകളഞ്ഞിട്ടില്ലെന്നതിൽ അവർ കൃതജ്ഞത ഉള്ളവരായി തീരേണ്ടതാണ്. അവരുടെ വിശ്വാസ ശക്തി ദൃഢജ്ഞാനവരെ ഉയർത്താനായി തന്റെ കുദ്രത്തിന്റെ 100 അടയാളങ്ങൾ കാണിക്കുകയുണ്ടായി. നാം ഓരോരുത്തരെയും അള്ളാഹുമായി സുദൃഢ ബന്ധം സ്ഥാപിക്കുന്നവരാക്കി അള്ളാഹു മാറ്റട്ടെ. നമ്മിൽ ഓരോരുത്തരെയും അവന്റെ അടയാളങ്ങൾ കാണിക്കുന്നവരാക്കി മാറ്റുന്ന രീതിയിലുള്ള ബന്ധം സ്ഥാപിക്കുന്നവരാക്കി നാം മാറട്ടെ. നമ്മുടെ വിശ്വാസത്തിൽ വർധനം വരുത്തുന്നതാക്കി മാറ്റട്ടെ. വരും തലമുറയിലും ഈ ആത്മാവിനെ ഊതുന്നവരായി നാം മാറട്ടെ. അള്ളാഹുവിനോട് ഒരു സുദൃഢ ബന്ധം സ്ഥാപിക്കുക, ജമാഅത്തിനോട് കൂറു പുലർത്തുക. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബൈഅത്തിലാണ് നിങ്ങൾ വന്നിട്ടുള്ളത്, അതിനെ വിലമതിക്കുക എന്ന് നമുക്ക് അവരോട് പറയാൻ കഴിയുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളുടെയും വിശ്വാസം വർദ്ധിപ്പിക്കട്ടെ. ദുഃഖകരമായ ഒരു വാർത്തയുണ്ട്. നമസ്കാരത്തിന് ശേഷം 2 ജനാസ ഞാൻ നമസ്കരിപ്പിക്കുന്നതാണ്. ഒന്നാമത്തെ ജനാസ ബഹുമാനപ്പെട്ട റസിയുദ്ദീൻ സാഹിബ്, മുഹമ്മദ് ഹുസൈൻ സാഹിബിന്റെ മകനാണ്. 2014 February 8 അദ്ദേഹം ഷഹീദാവുകയുണ്ടായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വീട്ടിൽ നിന്നും ജോലിക്കായി പുറപ്പെട്ടതായിരുന്നു. കറാച്ചിയിലായിരുന്നു. ഭാര്യയും സഹോദര പുത്രനും കൂടെ ഉണ്ടായിരുന്നു. കറാച്ചിയിൽ അന്ന് ഹർത്താലായിരുന്നു. ജോലിക്ക് പോകണ്ട എന്ന് ഭാര്യ പറയുകയും ചെയ്തതായിരുന്നു. എന്നിട്ടും ജോലിക്ക് പോകാൻ തയ്യാറായി. വീട്ടിൽ നിന്നും അല്പം അകലെ എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. അജ്ഞാതരായ രണ്ട് ബൈക്ക് യാത്രക്കാർ വന്ന് വെടിവെച്ചു. ഒരു വെടി കഴുത്തിലാണ് കൊണ്ടത്. അത് ശ്വാസോച്ഛാസം നടത്തുന്ന നാഡിയെ മുറിക്കുകയുണ്ടായി. സഹോദര പുത്രൻ കൂടെ ഉണ്ടായിരുന്നു. അവൻ വിവരമറിയിക്കാൻ വീട്ടിലേക്ക് പോയി. ഭാര്യ ഉടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ എല്ലാം ചെയ്തു നോക്കി. പക്ഷേ റിയാസുദ്ദീൻ സാഹിബ് പരിക്കുകൾ സഹിക്കാൻ കഴിയാതെ മരിക്കുകയുണ്ടായി. ഇന്നാലില്ലാഹി റാജിഊൻ. മുഹമ്മദ് ഹുസൈൻ മുഖ്താർ സാഹിബിന്റെ മകനായിരുന്നു. ഷഹീദ് മർമുവിന്റെ പൂർവ്വപിതാക്കൾ മേണ്ടർ ജില്ല പൂഞ്ച് കശ്മീരിലാണ്. മേണ്ടറിലെ രണ്ട് ഭക്തവത്സർ കാദ്യാനിൽ പോയി ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിൽ ബൈഅത്ത് ചെയ്തിരുന്നു. തിരിച്ചു വന്ന് തബ്ലീഗ് തുടങ്ങി. അതിന്റെ ഫലമായി ഷഹീദിന്റെ ഉപ്പാപ്പയുടെ ഉപ്പ ഫത്ത മുഹമ്മദ് സാഹിബ് ബൈഅത്ത് ചെയ്തു. ജമാഅത്ത് പ്രവേശിച്ചു. ഷഹീദ് മർമുവിന്റെ ഉപ്പാപ്പയുടെ പേര് മുഖ്താർ അഹമ്മദ് സാഹിബ് എന്നാണ്. മുഹമ്മദ് ഹുസൈൻ മുഖ്താർ എന്നാണ് ഉപ്പയുടെ പേര്. പാകിസ്ഥാൻ സ്ഥാപിച്ചതിനു ശേഷം ഈ കുടുംബം ഗോയി ജില്ലാ ക്വാർട്ടറിയിൽ താമസമാക്കി. 1992 മുതൽ കറാച്ചിയിലേക്ക് താമസം മാറ്റി. എഫ് എ വരെ പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ഒരു ഫാക്ടറിയിൽ 6 വർഷമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 26 വയസ്സായിരുന്നു ഷഹാദത്ത് സമയത്തുള്ള പ്രായം. മുഖ്ലിസായ ആളായിരുന്നു. സൽസ്വഭാവത്തോടും സൽപെരുമാറ്റത്തോടും ഓരോരുത്തരുമേ ബന്ധപ്പെട്ടു. ഖിലാഫത്തിനോട് ഇഷ്കായിരുന്നു. ഭാരവാഹികളെയും നിസാമ ജമാഅത്തിനെയും വളരെയധികം ആദരിച്ചിരുന്നു. ആരോടും ഒരിക്കലും പ്രശ്നമുണ്ടാക്കാറില്ല. ഷഹാദത്തിന് ശേഷം അനഹമതി സുഹൃത്തുക്കളും പറയാറുള്ളത് ആർക്കും ഒരു ഉപദ്രവം ഏൽപ്പിച്ചിരുന്നില്ല എന്നാണ്. ആർക്കും പരാതിപ്പെടാനുള്ള അവസരം നൽകിയിരുന്നില്ല. ഷഹാദത്ത് വരിക്കണം എന്ന് എപ്പോഴും ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ഷഹാദത്തിന് അല്പ ദിവസം മുമ്പ് ദർശനത്തിൽ കണ്ടതും ഒരാൾ കോടാലിയുമായി പിന്നിൽ ഓടി വരികയാണ്. അങ്ങനെ പെട്ടെന്ന് വെട്ടുന്നു. അങ്ങനെ അദ്ദേഹം ഉറക്കമുണരുന്നു. ഷഹാദത്തിന് 2 ദിവസം മുമ്പ് February 6 അദ്ദേഹത്തിന്റെ ഭാര്യ സ്വപ്നത്തിൽ കണ്ടത് ഇതാണ്. തന്റെ ഭർത്താവിന്റെ മറ്റൊരു വിവാഹം നടക്കുന്നു. പിന്നെ കാണുന്നത് വീട്ടിൽ ഒരു ജനാസ കിടക്കുന്നു. ഞാൻ ഓടി മാതാപിതാക്കളടുത്ത് പോയി. അവിടെയും ഒരു ജനാസ കിടക്കുന്നതായി കണ്ടു. തുടർന്ന് കണ്ണു തുറന്നു. ഷഹീദ് മർവിന്റെ പിതാവ് സ്വപ്നം കണ്ടിരുന്നത് മൂത്ത മകൻ മുഹമ്മദ് അഹമ്മദ് എന്റെ അടുത്ത് വന്നുകൊണ്ട് പറയുന്നു, നിങ്ങൾക്ക് 17 ദിവസം ഇനി ബാക്കിയുണ്ട്. അള്ളാഹുവിന്റെ ഫളിലോടുകൂടി ഷഹീദ് മൂസി ആയിരുന്നു. ഖുദ്ദ നൽകുന്ന ഡ്യൂട്ടിയിൽ വളരെ ഊർജസ്വലനായി പങ്കെടുത്തിരുന്നു. പിതാവ് വാർദ്ധക്യം ബാധിച്ചിരിക്കുന്നു. 80 വയസ്സാണ് പ്രായം. വാദം പിടി പെട്ടിരിക്കുന്നു. 4 വർഷമായി നടക്കാനും കഴിയുന്നില്ല. തന്റെ കുടുംബത്തിന്റെ ഏക ആശ്രമമായിരുന്നു. മാതാപിതാക്കൾക്കും കുട്ടികൾക്കും സഹോദരനും ഭീഷണിയുണ്ടായിരുന്നു. അത് കാരണം അവിടെ നിന്ന് പോയി. അദ്ദേഹം പോയപ്പോൾ ഇദ്ദേഹത്തിനാണ് ഭീഷണി വന്നുകൊണ്ടിരുന്നത്. മാതാപിതാക്കൾ കൂടാതെ ഭാര്യ നുസ്രത് ജബീൻ സാഹിബയും കുട്ടി അതിയത്തുൽ നൂർ 7 മാസം ആണ് ബാക്കിയുള്ളത്. സഹോദരനും കുട്ടികളുമുണ്ട്. അള്ളാഹു ഷഹീദിന്റെ പദവി ഉയർത്തട്ടെ. മാതാപിതാക്കൾക്കും മറ്റുള്ളവർക്കും കുട്ടികൾക്കും തന്റെ സംരക്ഷണം നൽകുമാറാകട്ടെ. ക്ഷമ പ്രദാനം ചെയ്യട്ടെ. രണ്ടാമത്തെ ജനാസ ഡോക്ടർ ഖാലിദ് യൂസഫ് സാഹിബിന്റേതാണ്. February 7 ഫദലെ ഉമർ ആശുപത്രിയിൽ വെച്ച് 46 വയസ്സിൽ വഫാത്താകുകയുണ്ടായി. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഡോക്ടർ സാഹിബ് മൂസിയായിരുന്നു. ബേഷ്തി മക്ബറയിൽ മറവ് ചെയ്തു. പിതാവ് സേട്ട് മുഹമ്മദ് യൂസഫ് സാഹിബ് നവാബ് ഷായിലെ ജില്ലാ അമീറായിരുന്നു. 2008 September 8 അദ്ദേഹം ഷഹീദാക്കപ്പെടുകയുണ്ടായി. ഉമ്മ നവാബ് ഷായിൽ തന്നെയാണ്. 3 പെൺകുട്ടികളും ഒരാൺകുട്ടിയും നൽകിയിട്ടുണ്ട്. അഹമ്മദ് ഷാഫി, അദീബ യൂസഫ്, അയാൻ അഹമ്മദ്, ഇമാൻ ഖാലിദ്, 5 വയസ്സുള്ള കുട്ടി. അള്ളാഹു മർഹൂമിന്റെ പദവി ഉയർത്തട്ടെ. കുട്ടികൾക്കും ക്ഷമ പ്രദാനം ചെയ്യട്ടെ. തന്റെ സംരക്ഷണത്തിൽ വെക്കട്ടെ. നവാബ്ഷായിൽ നിന്നും പിതാവിന്റെ ശഹാദത്തിന് ശേഷം ഇവിടെ വന്നതായിരുന്നു. നല്ല ഡോക്ടറായിരുന്നു. അവിടെയും പാപങ്ങൾക്ക് വളരെയധികം സേവനം ചെയ്തിരുന്നു. നവാബ് ഷായുടെ അവസ്ഥ മോശമായത് കാരണം പദല ഉമർ ഹോസ്പിറ്റൽ റബ്ബുവയിൽ വന്നതായിരുന്നു. ഇ എൻ ടിയുടെ ഡോക്ടറായിരുന്നു. രോഗികളുമായി വളരെ നല്ല ബന്ധത്തിലായിരുന്നു. ഹോസ്പിറ്റലിൽ രോഗിയായി പ്രവേശിച്ച ആ ദിവസവും രോഗിയായിട്ട് പോലും 80 രോഗികളെ അന്ന് നോക്കുകയുണ്ടായി. സേവന തൽപരനായിരുന്നു. അള്ളാഹു പദവി ഉയർത്തട്ടെ.
അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر